السلام عليكم. الحمد لله وسلام على عباده الذين اتقوا. ويا നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം കുറെയെല്ലാം നമ്മൾ ഇവിടെ നടത്തി കഴിഞ്ഞു. അല്പവും കൂടി പറഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ ഖുർആൻ വിശ്വാസികളുടെ ചരിത്രം അഥവാ നബിയുടെയും അനുയായികളുടെയും സാക്ഷാൽ ചരിത്രം എന്ന വിഷയം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്പവും കൂടി നമുക്ക് വേണ്ടത്ര ബോധ്യം വരാൻ വേണ്ടി നമസ്കാരത്തെക്കുറിച്ചുള്ള ശ്രദ്ധയിൽപ്പെടാത്ത ചില വശങ്ങൾ പരാമർശിക്കാൻ വേണമെന്ന ഉദ്ദേശം കൊണ്ടാണ് ഇന്ന് അതിലേക്ക് പ്രവേശിക്കുന്നത്. നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ പാരമ്പര്യമുള്ള ആ സമ്പ്രദായം അത് നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് മാറിക്കിട്ടണം, അതിലുള്ള വിശ്വാസം മാറിക്കിട്ടണമെങ്കിൽ കുറച്ച് ത്യാഗം തന്നെ സഹിക്കണം. ത്യാഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ത്യാഗം. ശരിക്കും ചിന്തിച്ചെങ്കിലല്ലാതെ നമ്മളീ പറയുന്ന നമസ്കാരക്രമമാണ് ഖുർആനിലുണ്ടെന്ന് പറയുന്ന മൂന്ന് നേരം മാത്രമാണ് നബി ചെയ്തതെന്നും നബിന്റെ സാക്ഷാൽ അനുയായികൾ അത്രമാത്രമേ ചെയ്തിരുന്നുള്ളൂവെന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അതായത് വളരെ കാര്യമായിട്ട് ചിന്തിച്ച് പഠിക്കണം. എന്തുകൊണ്ട്? അതിന്റെ എതിരിലുള്ള പഠനം ആയിരത്തിലേറെ വർഷങ്ങളായി സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ലക്ഷക്കണക്കിലുള്ള പുരോഹിതന്മാർ. ലക്ഷക്കണക്കിലുള്ള പുരോഹിതന്മാർ അഞ്ചു നേരത്തിന്റെ ആ പ്രചരണവും സമർത്ഥനവും ഇവിടെ ആയിരത്തിലേറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് നേരത്തിൻ്റെതായ ആൾക്കാർ ഭൂലോകത്തുണ്ടെങ്കിലും മുമ്പ് മുതൽക്ക് തന്നെ അവരുടെ പരമ്പരയുണ്ടെങ്കിലും അത് വെറും ന്യൂനപക്ഷമാണ്. ഇന്ന് 100 കോടി ഉണ്ടെങ്കിൽ അതിൽ 90 കോടിയും ഈ അഞ്ചു നേരത്തിന്റെ ആൾക്കാരാണ്. വെറും 10 കോടി മാത്രമേ മൂന്ന് നേര സിദ്ധാന്തക്കാരുള്ളൂ. അതിൽ തന്നെ കരിഞ്ചന്തക്കാരായിട്ട് അഞ്ചിലേക്ക് മറിഞ്ഞവരുമുണ്ട്. ജമ്മാക്കാന്ന് പറഞ്ഞിട്ട് ഷിയാക്കളിലുള്ള ഒരു വിഭാഗം മൂന്ന് നേരമുള്ളൂ എന്ന് തത്വത്തിൽ അംഗീകരിക്കുമെങ്കിലും പ്രഖ്യാപിക്കുമെങ്കിലും ചില ആൾക്കാർ അഞ്ച് കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതായത് അസറിന്റെ കൂടെ തുറും ഇഷാന്റെ കൂടെ മകര് നിസ്കരിക്കുന്ന ആൾക്കാരാണ് ഷിയാക്കൾ വലിയൊരു വിഭാഗം. സിദ്ധാന്തപരമായിട്ട് ചോദിച്ചാൽ അവർ പറയും മൂന്ന് നേരമുള്ളൂ, ഖുർആൻ മൂന്ന് നേരമുള്ളൂ എന്നിവർ പറയും. എന്നിട്ടും വ്യതിചലിച്ചു എന്നർത്ഥം. എന്താണ് ഈ വ്യതിചലനത്തിന് കാരണം? അവരും ഈ ഒഴുക്കിൽപ്പെട്ടതാണ്. മുഅവിയയുടെ കാലത്ത് അബൂ ഹുറൈറ മുതൽക്കുള്ള പുരോഹിതന്മാരുടെ ശക്തിയായ പ്രചരണവും അതിന്റെ പുറമെ സ്വാധീനവും ബലാത്കാരവും എല്ലാം കൂടിയാണ് ഈ അഞ്ച് നിലനിർത്തിയത്. ആ നിലനിർത്തിയത് ഇന്നും അവിടെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു പക്ഷേ ഖിയാമനാള് വരെ അത് കഴിഞ്ഞെന്നും വരും. മക്കാ മദീനയിൽ ഈ അഞ്ച് തകർക്കാനുള്ളൊരു ശക്തി എന്തോ ഒരു പ്രത്യേക തൂഫാൻ വന്നെങ്കിലല്ലാതൊന്നും സാധ്യമല്ലാത്ത നിലക്ക് ഗൂഢമൂലമായി കഴിഞ്ഞിരിക്കാം. അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താൻ സമ്മതിക്കൂല. പിന്നെ ജനങ്ങൾ ചിന്തിക്കണ്ടേ? വിശ്വാസികൾ ചിന്തിച്ചെങ്കിലല്ലേ ഇതിന്റെ എതിരിലും ചില സത്യങ്ങളുണ്ട്. ഖുർആൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന കുറെ ആദർശക്കാർ ഈ ലോകത്തുണ്ട് എന്നൊക്കെ അവരറിയണ്ടേ? നമ്മളിവിടെ അറിഞ്ഞു കഴിഞ്ഞു, വളരെ ദൂരത്തോടെ നമ്മളറിഞ്ഞു 10 കോടി മുസ്ലിങ്ങൾ അങ്ങനെ ലോകത്തുണ്ട്. പക്ഷെ അവിടെ സൗദി അറേബ്യയിലുള്ള 1.5 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇന്നും ആ വസ്തുത അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതിന്റെ പേരിൽ ഒരു നോട്ടീസ് അവിടെ ഇറക്കാൻ പാടില്ല, ഒരു പ്രഭാഷണം നടത്താൻ പാടില്ല, അവരുടെ ഗ്രന്ഥങ്ങൾ ഒറ്റൊന്നും അങ്ങോട്ട് കടത്താൻ പാടില്ല. ഇത് എത്ര കൊല്ലമായി നിരോധം? എത്ര കൊല്ലമായിരിക്കണം ഈ നിരോധം എന്ന് ചോദിച്ചാൽ 1000-ലേറെ വർഷങ്ങളായി. ഷിയാക്കളുടെ ഒരൊറ്റ ഗ്രന്ഥവും അവിടേക്ക് കടത്താൻ പാടില്ല. അവിടെ ചോദിച്ചാൽ, ഒരുപക്ഷെ ചോദിക്കുന്നു കേട്ടാൽ തന്നെ പിടിച്ചുണ്ടായിരിക്കും. അതാണ് സൗദിയുടെ പരിസ്ഥിതി. എന്താണ് ഇത്രയധികം കടിഞ്ഞാണേണ്ട ആവശ്യം ഇവർക്ക് വന്നത്? ആവശ്യമെന്ന് പറഞ്ഞൊന്നുമല്ല, അത് പഠിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ കള്ളത്തിന് മുഴുവൻ പുറത്തിരിക്കും. ഷിയാക്കളുടെ ഗ്രന്ഥങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ നമുക്ക് സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഈ സുന്നിയാക്കൾ എന്ന് പറയുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഇമാമിയങ്ങൾ അടക്കം അബൂ ഹനീഫ ഒഴിച്ച് മറ്റുള്ളവർ അടക്കം ചെയ്ത കപടത്തരങ്ങൾ കണ്ണി കണ്ണിയായിട്ട് മനസ്സിലാക്കണം. അബൂ ഹനീഫ ഒഴിച്ച് ബാക്കി 3 ആളും അറിഞ്ഞോ അറിയാതെയോ കപടത്തരം ചെയ്തു എന്നുള്ള കാര്യം ഒരു സത്യമാണ്. എല്ലാവരും മനഃപൂർവ്വമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ചിലർ മനഃപൂർവ്വം ചെയ്തവരുണ്ട്. അതായത് ഖുർആനിൽ നിന്ന് എന്തൊരു സത്യം തെളിഞ്ഞു കിട്ടിയാലും അതാണ് എന്റെ മദ്ഹബ് എന്ന് ഈ മൂന്നാളിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ആരാ മൂന്നാളുകൾ? മാലിക്, ഷാഫി, ഹംബലി എന്ന് പറയുന്ന ഈ മൂന്നാളിൽ ഒരാളും ഖുർആനിൽ നിന്ന് എന്തൊരു സത്യം തെളിഞ്ഞു കിട്ടിയിരുന്നാലും അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോണം എന്ന് ഈ മൂന്നാളും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാൻ വളരെയധികം ചിന്തിച്ചിട്ട് നീ പറയുന്നത്, കാരണം പറഞ്ഞു പറഞ്ഞിട്ട് ഒരാളോട് വന്നാൽ അത് പറഞ്ഞില്ലേ. ഇതാ മാലിക്കുമാവിന്റെ മുഹത്തലിത, അഹമ്മദ്ബിന്റെ മുസ്ലദലിത, ഷാഫിമാവിന്റെ ഉമ്മിലിത, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു സത്യം വളരെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ വ്യക്തമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് ഈ മൂന്നാളും പറഞ്ഞിട്ടില്ല. മൂന്നാളെ കിതാബ് പരിശോധിച്ചാൽ കാണൂലെന്നർത്ഥം. അത് കാണിക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ കേരളം കാണാം, ആ അത് തെളിയിക്കട്ടെ, സാധ്യത. അപ്പൊ എന്തുകൊണ്ട് അവരെ ഖുർആനിൽ മുൻഗണന നൽകാത്തത്? അവരെപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ണം വെപ്പിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹു പറയുന്ന ഒരു ആദർശത്തെയോ സിദ്ധാന്തത്തെയോ ഒരു നിയമത്തെയോ പൊക്കി പിടിച്ചുകൊണ്ട് അതിന് വേണ്ടി നൂറുകണക്കിൽ ഹദീസ് വന്നിരുന്നാലും നമ്മൾക്കൊരു സ്വീകാര്യമല്ല എന്ന് തുറന്ന് പറയാനുള്ള നാവ് ഇവർക്ക് മൂന്നാൾക്കില്ല. അത് ഉറച്ചു കേസാണ്, വളരെ വ്യക്തമായ ചരിത്രമാണ്, അവർക്ക് മൂന്നാൾക്കില്ല. എന്നാൽ ചില ആൾക്കാർ കൽപ്പിച്ചുകൂട്ടി മനഃപൂർവ്വം മൂന്നാളിൽ തന്നെ ചിലർ മനഃപൂർവ്വം ഖുർആൻ നിഷേധിച്ച ഉദാഹരണങ്ങളും ധാരാളമാണ്. സക്കാത്ത് ഉദാഹരണമാണ്, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണെന്ന് അള്ളാഹു എടുത്ത് എണ്ണി പറഞ്ഞിട്ട് പോലും പറയുന്ന സൂറത്തുൽ അനാമിലെ ഈ സൂക്തം സകാത്തിനെ സംബന്ധിച്ച് വിശദമായിട്ട് വിവരിച്ച അവരുടെ എല്ലാ തോട്ടങ്ങളും അവർക്ക് പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകൾ അതൊക്കെ എണ്ണിപ്പറഞ്ഞു. പിന്നെ ഈ ഭൂമിയിൽ പന്തലിട്ട് പടുത്തപ്പെടുന്ന തോട്ടങ്ങളോ അല്ലാത്ത തോട്ടങ്ങളോ എന്തായിരുന്നാലും അതിന്റെ സക്കാത്ത് കൊടുത്തോണം, അതിന്റെ അവകാശം നിങ്ങൾ കൊടുത്തോണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സക്കാത്ത് കൊടുക്കണം തന്നെയാണ് എന്ന് ഷാഫി സമ്മതിച്ച അയാള് തന്നെ അതിന്റെ 95% കൊടുക്കണ്ടെന്ന് എഴുതിച്ചു ഷാഫി. ഇത് മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തായി പോയി ഒരു കാലത്ത് സമ്മതിക്കേണ്ടി വരും. അള്ളാഹു ഈ പറഞ്ഞ സക്കാത്തിനെ സംബന്ധിച്ചാണെന്ന് പറയുന്ന ഒരാൾ അതിൽ ആത്തു ഹക്കഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് സക്കാത്ത് കൊടുക്കണം എന്നാണ്, എല്ലാ തോട്ടങ്ങൾക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് സമ്മതിച്ച ഒരു ഇമാം എന്നാണല്ലോ വെപ്പ്. അയാ പിന്നീട് ഭൂരിഭാഗം സമ്പത്തിനും സക്കാത്ത് വേണ്ട, തോട്ടങ്ങൾക്ക് സക്കാത്ത് വേണ്ട, സൈത്തൂൻ റഹ്മാൻ അറബികളുടെ പ്രത്യേക എസ്റ്റേറ്റ് അള്ളാഹു എടുത്ത് പറഞ്ഞിട്ട് പോലും ആ സൈത്തൂനും റഹ്മാനിനും നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട എന്ന് മാവിയ പ്രവൃത്തികൾക്ക് ഫത്വ കൊടുത്ത ആദ്യത്തെ ഇമാമാണ് ഈ ശാഖ. അപ്പൊ ഇയാൾക്ക് ഖുർആനോട് കൂറുണ്ടെന്നോ ഇല്ലെന്നോ മനസ്സിലാക്കേണ്ടത്. കൂറില്ല, 100% നമുക്ക് തീർത്തു പറയാ ഖുർആനോട് അയാൾക്ക് കൂറില്ല. 80 ജില്ലാനന്തരത്ത് സക്കാത്ത് വ്യാപകമായ നിനക്ക് എല്ലാ സമ്പത്തിനും നിർബന്ധമാണെന്ന് അള്ളാഹു പറഞ്ഞ ആയത്തുകൾ കണ്ടതിന്റെ ഇടയിൽ പ്രത്യേകം തോട്ടത്തിന്റെ പേരും കൂടി എടുത്തു പറഞ്ഞ് ആ തോട്ടത്തിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയാൻ ഇയാൾക്കല്ലാതെ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പൊ അയാൾ ഖുർആനോട് കൂറില്ലാതെ അവന് വിശ്വസിക്കാൻ ഒരു ഹൃദയമുള്ള മനുഷ്യന് സാധ്യമല്ല. അത്രയും ധിക്കാരം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും ധിക്കാരങ്ങൾ കാണിച്ചവരാണ് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാമികൾ എന്ന് പറയുന്ന ഈ മൂന്ന് ഇമാമുകൾ. അതിൽ പിന്നെ അബൂഹനീഫനെ കൂട്ടിച്ചേർക്കാം. അബൂഹനീഫ യഥാർത്ഥത്തിൽ സുന്നിയല്ല, യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾ ലോകത്ത് പടർന്നു പിടിച്ചു, അവർക്ക് അധികാരം കിട്ടി, അന്നത്തെ ഭരണം അവർക്കായിരുന്നു. അതായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളായിരുന്നു ആര്, അന്നത്തെ സ്ത്രീക്ക് അബു യൂസുഫ് എന്ന് പറയുന്ന ആൾ, അബു ഹനീഫന്റെ ശിഷ്യൻ. അയാൾ എന്ത് ചെയ്തു? കൂറുമാരി. എങ്ങനെ കൂറുമാരി? ഖുർആനാണ്ട് കൂട്ടു, അബു ഹുറൈറയുടെ കൂടുതലാണ്ട് കൂട്ടു. അബു ഹുറൈറയുടെ ഹദീസുകളൊക്കെ ശരിക്കും ലെവലാക്കി അതിനനുസരിച്ച് ഫത്വകൾ ഇറക്കാൻ തുടങ്ങിയപ്പോ ഇയാളെ കൊണ്ടിട്ട് ചീഫ് ജസ്റ്റിസാക്കി മാറ്റി ഉയർത്തി. അതേ അവസരത്തിൽ അബു ഹനീഫയ്ക്ക് ദിനം പ്രതി 10 ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കണം. അതിന് 10 വീതം ഖുർആനിലുള്ള സത്യം പറഞ്ഞതിന്റെ പേരിൽ അതിനു മുമ്പ് അബു ഹനീഫയ്ക്ക് 10 വീതം ദിനം പ്രതി കിട്ടിയിട്ട് ആ അടിയാലെയാണ് മരിച്ചത് എന്നാണ് ചില ചരിത്രകാരന്മാരെ പറയുന്നത്. ഖുർആനിലെ സത്യം പറഞ്ഞതിന്റെ പേരിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജമ്മിമാർക്കാർക്കും സക്കാത്ത് ഇളവില്ല, ജമ്മിമാരാണ് ഒന്നാമതായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അബു ഹനീഫയ്ക്ക് മരണം വരെ അടി കിട്ടി. അയാളുടെ ശിഷ്യൻ, പ്രധാന ശിഷ്യൻ അബു യൂസുഫ് കൂറുമാറിയതിന്റെ പേരിൽ അന്നത്തെ ഭരണകർത്താക്കൾ അയാൾ എന്താക്കി? ഏറ്റവും ഉയർന്ന സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആക്കി ആദ്യം മാത്രം ആക്കി മാറ്റി ഉയർത്തി. ഞാനിതിനെക്കാണ് വലിയൊരാൾ ഇസ്ലാമിൽ വരാനില്ല. എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ അബു ഹുറൈറയുടെ ഹദീസ് മുഴുവൻ ആട് വാരി ഉണർന്നു എന്ന് മാത്രമല്ല അബൂഹുറൈറ കള്ളനാണെന്ന് തെളിയിക്കുന്ന ഹദീസിന്റെ കഷണം ഉദ്ധരിച്ചിട്ട് കള്ളനാണെന്നുള്ള ഭാഗങ്ങളുടെ വെട്ടികളത്താബ് അബൂഹുറൈറ പണകട്ടപ്പ് പറഞ്ഞ എന്താണ് അതുപോ കിതാബില്ല ആ സറക്ത മാലല്ല ജക്കാത്തിന്റെ മുതലി കട്ടിട്ട് അത് എനിക്ക് സമ്പത്ത് എനിക്ക് സൗജന്യം കിട്ടിയതാണ് സറക്ക കിട്ടിയതാണ് ഹദീ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കാനില്ല കള്ള നീ അള്ളാഹുവിന്റെ മുതലി കട്ടില്ലേ എന്ന് ഉമർ ഖത്താബിനോട് ഉമർ ഖത്താബ് അബൂഹുറയോട് ചോദിച്ച ചോദ്യം അന്ന് ബസ്രയിലും കൂഫയിലും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എഴുതി വെച്ചിട്ട് ഇയാൾ മുതൽപ്പെട്ട ആളിനാണ് ഈ അബൂ യൂസഫ് ആ ചരിത്രം അയാൾ ഉദ്ധരിച്ചു അബൂഹുറയിലിനെ ഈ ബഹ്റൈനിലേക്ക് സക്കാത്ത് പിരിക്കാൻ പറഞ്ഞാച്ച ചരിത്രം അയാൾ ഉദ്ധരിച്ചു എന്നിട്ട് പോലും അതിന്റെ ബാക്കി ഭാഗം അയാൾ എഴുതിയില്ല അയാളെ കിതാബുൽ ഖറാജി എന്ന ഗ്രന്ഥത്തിൽ അയാളുടെ പ്രാമാണിക ഗ്രന്ഥമാണ് ആ ബാക്കി ഭാഗം അയാൾ എഴുതിയില്ല അബൂഹുറൈറയോട് ഉമർ ഖത്താബ് ഇങ്ങനെ ചോദിച്ച അവസാനം എന്നുള്ള ഭാഗം അയാൾ കട്ടു എന്തിനു വേണ്ടി കട്ടു അബൂഹുറൈറ ഇമാം ആണെന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് അബൂ യൂസഫ് കട്ടു അയാളോട് കൂറു ചേർന്നു ഖുർആനോടുള്ള കൂറും വിടർക്കി അബൂ ഹനീഫയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പുതിയ ഒരു മതമുണ്ടാക്കി സുന്നത്തുൽ ജമാഅത്തിൽ ചേർന്നു അങ്ങനെ ഹനഫികളുടേതായ ശരണം അബൂ ഹനീഫിന്റെ ശിഷ്യന്മാരാണെങ്കിലും അവർക്ക് അബ്ബാസിയ ഭരണകാലത്ത് ഇവിടെ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടി അവരുടെ ഹനഫികളുടെ അബൂ ഹനീഫിന്റെ പേരിലാണ് പിന്നീട് പ്രചരിപ്പിച്ച് അബൂ ഹനീഫ് വലിയ പണ്ഡിതനാണെന്നും ഖുർആൻ പഠിച്ച ആളാണെന്നും അദ്ദേഹം മഹാനാണെന്നൊക്കെ ഏതോ നിരക്ക് ശിഷ്യന്മാരാണല്ലോ അപ്പൊ അവർക്ക് പേര് പറ്റ് അദ്ദേഹത്തിന്റെ മഹത്വം പറ്റി ഇടിച്ചു കളയാൻ കഴിഞ്ഞില്ല അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് മരിച്ചെങ്കിലും അബൂ ഹനീഫ് വലിയ ആളായിരുന്നു അതൊക്കെ അതൊക്കെ അബൂ ഹനീഫ് പറഞ്ഞില്ല എവിടെ എവിടെയൊക്കെ ഉണ്ട് എവിടെ ഉണ്ട് അബൂ ഹനീഫിന്റെ ഒരൊറ്റ കിതാബ് ഇവിടെ ലോകത്തിന് അബൂ ഹനീഫ് പറഞ്ഞ ഒരൊറ്റ പേജ് ഇവിടെ ഇതൊക്കെ അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ലോകം മുഴുവൻ വരത്തി ഇങ്ങോട്ട് ഈ ഖുറാഫാത്ത് മുഴുവൻ അബൂ ഹനീഫന്റെ പേരിൽ പ്രചരിപ്പിച്ച് അഞ്ചു നേരത്തിന്റെ സിദ്ധാന്തത്തിൽ പോലും അബൂ ഹനീഫ ഭാഗമാക്കാണെന്ന് തെളിയിക്കാൻ ലോകത്തിന് സാധ്യം സാധ്യല്ല അബൂ ഹനീഫിന്റെ പേര് കെട്ടി പ്രചരിപ്പിച്ച അയാൾ കിതാബ് കാണിക്കട്ടെ അബൂ ഹനീഫ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഈ നാലാളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഖുർആൻ പഠിച്ചാണ് അങ്ങനത്തെ അബൂ ഹനീഫ ഈ ഖുർആനിൽ മൂന്ന് ഇങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അഞ്ചുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ രേഖ ലോകത്ത് തെളിയിക്കാൻ കഴിയും കഴിയില്ല അബൂ ഹനീഫിന്റെ ശിഷ്യന്മാരൊക്കെ അത് പറഞ്ഞത് ശരിയാണ് ഈ അബൂ യൂസഫ് അടക്കം ഇത്തരം കപടത്തരം ചെയ്ത അബൂ യൂസഫ് മുഹമ്മദ് ജുഫറി എന്നൊക്കെ പറയുന്ന അവരത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാം പക്ഷെ അബൂ ഹനീഫ് പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ടെന്നും തെളിയിക്കാൻ സാധ്യമല്ല ഇരിക്കട്ടെ അബൂ ഹനീഫ ചെയ്താൽ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മളിവിടെ ഖുർആനിലുള്ള ഒരു സിദ്ധാന്തം വളരെ ഉരുത്തിരിഞ്ഞ് കാണുന്നത് വ്യക്തമായി കാണുന്നത് അന്ന് മുതൽ ഇന്ന് വരെ നബിന്റെ അനുയായികളാണെന്ന് ഖുർആന്റെ അനുയായികളാണെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പാർട്ടി 10 കോടി വരെ എത്തിയ ഒരു സംഘം മുസ്ലിം സമുദായം ഈ ലോകത്തുണ്ട് നമ്മൾക്കത് മതി അത്രമതി പിന്നെ ഭൂരിഭാഗം അതിൽ ഒഴിവായി നടന്നതല്ലേ ഒഴിവാവും ഒഴിവാവാനുള്ള കാരണം ഒന്നാമത്തെ സക്കാത്തിന്റെ വിഷയത്തിനോട് പറയാനുള്ളത് പോലെ ഈ 90% 90 കോടി ആളുകൾക്കും സക്കാത്തിന്റെ വിഷയത്തിൽ ആ കാർക്കശ്യം അത്ര പിടിച്ചതല്ല അലി നബി താലിബിന്റെ അനുയായികൾ സക്കാത്തിന്റെ വിഷയത്തിൽ വളരെ കർക്കശമായിട്ട് പെരുമാറുന്നതാണ് കാത്ത് കൊടുക്കാത്ത പള്ളിയിൽ കയറ്റാൻ സമ്മതിക്കുന്നത് പള്ളിയിൽ പോലും കയറ്റാൻ സമ്മതിക്കും ആര് ഷിയാക്കൾ എന്ന് പറയുമ്പോ യഥാർത്ഥ ഷിയാക്കൾ അപ്പൊ അലി നബി താലിബിന്റെ സാക്ഷാൽ അനുയായികൾ സക്കാത്ത് നമ്മുടെ 10, 40, 100 ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും വിഹിതം ഇത്രയാണെന്നൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾ സക്കാത്തിന്റെ തുക തരുന്നില്ലെങ്കിൽ പള്ളിയിലേക്ക് അവർ കയറ്റുക അവരുടെ അത്ര കർക്കശമായ നിയമമാണ് പക്ഷെ ഈ 90 കോടി സുന്നികൾക്കിടയിൽ വല്ല പ്രശ്നമുണ്ടോ സക്കാത്ത് കൊടുത്തിരിക്കും ഒരു പ്രശ്നമില്ല സക്കാത്ത് കൊടുത്തില്ലെങ്കിലും നിക്കരിക്കണം നിക്കരിച്ചിട്ട് പൊറപ്പിക്കാൻ വഴി ഉണ്ടാക്കണം പുറത്തു കിട്ടാൻ വഴിയുണ്ട് എന്ന് അവർ പറഞ്ഞു പഠിപ്പിച്ചു നിക്കരിച്ചിട്ട് സക്കാത്തിന്റെ കുറ്റം പോലും ഒഴിവായി കിട്ടാൻ വഴിയുണ്ടെന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ഭൂരിഭാഗം ആളുകളും ഈ സൈഡിലേക്ക് നീങ്ങി നീങ്ങാതിരിക്കൂ നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ളവർക്കല്ലേ നീങ്ങാം അപ്പൊ ആ താല്പര്യ പ്രകാരമാണ് ജമ്മികൾക്കും ജമ്മിമാർക്കാർക്കും സക്കാത്ത് വേണ്ടെന്ന് പ്രഖ്യാപിച്ച കൂട്ടരവര് മറ്റവരെ പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയില്ല അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളെ കിട്ടാനുള്ള കാരണം നിസ്കരിച്ചാൽ മതി അതിന് പൈസ ചെലവില്ല സക്കാത്ത് കാര്യമായിട്ട് കണക്കൊന്ന് കൂടുതലും വിരോധം ഏതായാലും ഞങ്ങൾ ചോദിക്കാൻ പറ്റില്ല പോരെ ഈ ഖാദിം ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയും അതൊന്നും ഞങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ ഭരണരംഗത്തൊക്കെ വന്നാൽ ഭരണം നടത്തുമ്പോൾ കുറച്ചപ്പോഴും 2% കൊടുക്കാൻ പറ്റും 7.5 7.5 സിയാക്കളുടെ കൂട്ടത്തിൽ കൂടെ 10 കൊടുക്കണം ഇവിടെ 2.5 കൊടുത്താൽ മതി അപ്പൊ ഏത് കാട് കൂടി ആളെ കിട്ടാ ഏതിലേക്ക് രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന കളികളൊക്കെ നമ്മൾക്ക് അറിഞ്ഞൂടെ ഇവിടെ നികുതി കുറക്കണം അത് വളരെ വ്യക്തമായിട്ടുള്ള ഉറപ്പ് കൊടുത്തു കുറക്കാനുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ നികുതി ഇളവ് വ്യവസായത്തിനും കൃഷിക്കുമൊക്കെ കണ്ടമാന നികുതി ഇളവുള്ള ഒരു പാർട്ടിയുടെ ഭരണത്തിൽ വരികയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവർക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യാം നമ്മളുടെ സമ്പത്തിന് കേടുപറ്റാത്ത ഒരു വിഭാഗം അത് വിശ്വാസമാണ് അവരൊക്കെ ചെയ്യുന്നുള്ള കാര്യം വിശ്വാസമാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ പിന്നെ ഓരോരുത്തരും പറഞ്ഞതിന് വെള്ളിലേറെ വന്നപ്പോ അങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോ അത് വേറെ കാര്യം. അതല്ല, ശരിക്കും നികുതി ഇളവുണ്ട്. ഞങ്ങളുടെ സിദ്ധാന്ത പ്രകാരം ഞങ്ങൾ വ്യക്തി അനുസരിച്ച് നികുതി നിങ്ങൾ ഒരു കാര്യമായിട്ട് ഇത്ര കാലം കൊടുക്കണ്ട, 25,000 വരെ കൊടുക്കണ്ട, 50,000 വരെ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ, ഈ 20,000 കൊടുക്കേണ്ട ആൾക്കാരൊക്കെ 50,000 വരെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം മുഴുവൻ അങ്ങോട്ട് മാറൂലേ. അതേപോലെയാണ് സക്കാത്തിന്റെ ഇളവ് പ്രഖ്യാപിച്ചു, ആര് ഈ സുന്നത്ത് ജമാഅത്തെ മുഴുക്കെ പ്രഖ്യാപിച്ചു, 1,000 കൊല്ലമായിട്ട് സക്കാത്തിന്റെ ഇളവ് പ്രഖ്യാപിച്ചു, അതിന്റെ കാർക്കശം ഒരു ഇല്ലാതാക്കി, ഖുർആനിലെ ഗൗരവം ഇല്ലാതാക്കി. സക്കാത്ത് ഫറളാണെന്നുള്ള വാദം അത് ലോകത്തെ അവർ അറിയിച്ചില്ല, അവരുടെ മുദ്രാവാക്യമല്ല. നമസ്കാരം ഫറളാണെന്നുള്ള ശുദ്ധ നുണ ഈ ലോകം മുഴുവൻ അവർ പരത്തി. ശുദ്ധ നുണ, നമസ്കാരം ഫറളാണെന്നുള്ള ശുദ്ധ നുണ ഈ ലോകം മുഴുവൻ അവർ പ്രചരിപ്പിച്ചു. നമസ്കാരത്തെക്കാൾ 70 ഡിഗ്രി മേലെയാക്കിയിട്ടാണ്, 70 ഇരട്ടി ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു അതിനെ ഫറളെന്ന് സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞെന്നുള്ള സത്യം ഈ ലോകത്തെ അവർ അറിയിച്ചില്ല. എന്തിന് സക്കാത്തിന്റെ പേരിൽ തല്ലുമ്പോഴി ഉണ്ടാക്കാൻ പോണ്ട, നിസ്കരിക്കാൻ ആളെ കിട്ടിയാൽ മതി, അത് ഫറളന്നെ. ആദ്യം തന്നെ നുണല്ലേ പറയുന്നത്, എന്നെ നുണല്ലേ, ഫറളാക്കിട്ടില്ലല്ലോ ആര് ഫറളാക്കി, അല്ല ഫറളാക്കി, ഫറളാക്കിട്ടില്ല. പിന്നെ ഈ 5 നേരം പ്രധാനപ്പെട്ട സംസ്കാരം സംസ്കരിക്കുന്നു, അത് വിചാരിച്ചാലും പോലെ പറയുമ്പോൾ, കാരണം ഈ പറച്ചിലുണ്ടാക്കിയതിന്റെതൊക്കെ ഇവിടെ രക്തത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നല്ലേ അവർക്ക്, അങ്ങനെ നിയത്ത് തന്നെ ഇല്ല. പക്ഷെ നിയത്ത് വെച്ചാൽ പോരാ, നിയത്ത് മനസ്സിൽ കരുതിയാൽ പോരാ, ഇല്ലാത്തൊരു ഫറളുണ്ടാക്കി എന്നിട്ട് പിന്നെ അത് പറഞ്ഞു പോകണം. എന്നിട്ട് ഫറളായ സംസ്കാരം പറഞ്ഞില്ല, ഒരു നിസ്കാരം പറഞ്ഞു നോക്കിയില്ല, എന്നിട്ട് ദുഹറിന്റെ അവിടെ നിന്ന് തുടങ്ങല, ഫറളായ നിസ്കാരം രണ്ടോ അല്ല മാറി. ഇതൊക്കെ അട്ടിമറിച്ച് കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ നമ്മൾ ആക്കി തീർത്ത് ആരെ 90 കോടിയിലാക്കി തീർത്ത് ഈ ചരിത്രം ഒന്ന് പൊളിച്ചു തന്നത് എളുപ്പമൊന്നുമല്ല. ഏതായാലും നമുക്ക് പൊളിക്കാതെ കഴിയും, പൊളിക്കാനുള്ള എല്ലാ അടിസ്ഥാനങ്ങളും പ്രമാണവും നമ്മൾക്ക് കിട്ടി കഴിയും. നെറ്റി 3 നേരം ഒരു ദിവസം 3 നേരം അല്ലാതെ നിസ്കരിച്ചില്ല എന്നുള്ളത് വളരെ കണിശമായിട്ട് അബൂ ഹുറൈറ അല്ലാത്ത ആൾക്കാർ പറഞ്ഞത് പല പ്രാവശ്യം നമ്മൾ കേട്ടു. ഇനിയും ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കേട്ടു. സുബ്ഹ് നമസ്കാരം എന്ന പേരിൽ ഇപ്പൊ നമ്മൾ അറിയുള്ളൂ, രാവിലത്തെ നമസ്കാരം, രാവിലത്തെ നമസ്കാരം നബി നിസ്കരിക്കാറുണ്ട്. ഇത്ര നിസ്കരിക്കരുത്, 2 റക്അത്തിന്റെ അർത്ഥമില്ല, 2 റക്അത്ത് രാവിലെ 2 റക്അത്ത്. അപ്പൊ രാവിലെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നബി വീട്ടീന്ന് വേണം നിസ്കരിക്കരുത് എന്ന് തോന്നപ്പോ കുഴപ്പമായി. രാവിലെ 2 റക്അത്ത് നബി സ്ഥിരമായിട്ട് വീട്ടിൽ നിന്നാണ് നബി നിസ്കരിക്കലെന്ന് പറഞ്ഞാൽ പ്രശ്നമായി തോന്നുന്നു. പള്ളിയിൽ നിന്നാണ് നബി സാധാരണ സുഖീകരിക്കലെന്ന് നമ്മുടെ ഇതിണ്ടാക്കിയിരിക്കുന്നത്, ഇതിണ്ടാക്കല്ല മദ്ഹബിനെ മുഴുവൻ കുത്തിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചിരിക്കണം. എല്ലാ ദിവസവും നബി പള്ളിയിൽ വന്നിട്ട് സുബ്ഹി നമസ്കാരം, ഇന്നെ സൂറത്ത് എന്നൊക്കെ എടുത്ത് പറയാ, ഇന്നെ സൂറത്തുകളെ കോതിയിട്ട് ഇങ്ങനെ ഉറക്കെ ഓതലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ പ്രചരിപ്പിക്കുന്നത്. ആര്, 1-ഓ 2-ഓ ആളോ അല്ല, 10-ഓ 20-ഓ 50-ഓ ആളല്ല, സഹാബികളുടെ പേരിൽ നൊണാണ്ട് കെട്ടിട്ടില്ല. അങ്ങനെ നബി വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് അവിടെ തെളിഞ്ഞു. പിന്നെ പള്ളിയിൽ നിന്ന് തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ 4 റക്അത്ത് പോലും, അപ്പൊ സുബ്ഹിക്ക് 4 റക്അത്ത് പോലും അതെല്ലാം കൊടുക്കണം. അതിനെതിരായ ഹദീസ് ബുഖാരിയിലും മുസ്ലിം അത് വിജയിച്ചിരിക്കണം. ഒരിക്കൽ മാലിക് ബിൻ ഖുഹൈല എന്ന് പറയുന്ന ഒരാളുടെ ഹദീസായിട്ട് ഒരു സംഭവം ബുഖാരിയിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. ബുഖാരിയിലുള്ള ഹദീസുകൾ മുക്കാലും നുണയാണെങ്കിലും ചിലപ്പോൾ ചില സത്യങ്ങൾ എഴുതിയപ്പെട്ടു എന്നെങ്കിലും അത് ചിലവുള്ളൂ. അതിന്റെ ഇടയിൽ ഇടക്കിടയ്ക്ക് കാണപ്പെടുന്ന ചില സത്യങ്ങളാണ് നിർബന്ധനായിട്ട് എഴുതി വെക്കണം. അത് കുളിച്ചൊക്കെ നോക്കത്തില്ലാത്ത മാലിക് ബിൻ ഖുഹൈല എന്ന് പറയുന്ന സഹാബിയുടെ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുണ്ട്. എന്താ പറയുന്നത്, നബി ചില അവസരത്തിലൊക്കെ പള്ളിയിൽ തീരെ നിസ്കരിക്കലില്ല, നമുക്ക് അതല്ല ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഒത്തുകൂടുകയാണെങ്കിൽ യുദ്ധത്തിന് പോയാൽ പോലും നിസ്കരിക്കണം എന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, പക്ഷേ ഒരു പാർട്ടി അങ്ങനെ നിസ്കരിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തുകൂടുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തോളൂ നിർബന്ധമല്ല, സുന്നത്തുമില്ല. എന്നാൽ ചില സന്ദർഭത്തിൽ സുബ്ഹിക്കോ അസ്ഹർക്കോ ഒക്കെ ഒത്തുകൂടും, ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവിടെ നിസ്കരിച്ചെന്ന് വരും, മിക്കവാറും അത് ചെയ്യാറില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഇതിപ്പോ മദീനത്തെ പള്ളിയിലാണെന്ന് ഉറപ്പില്ല കേട്ടോ, മദീനത്തെ പള്ളിയിലാണ് നിസ്കരണം, യാത്രയിലാണ് എന്റെ സാധാരണ ജമാഅത്തായിട്ട് സഹാബികളെ കൊണ്ടിട്ട് നിസ്കരിക്കാറുണ്ട്. യാത്രയിൽ ഏത് യാത്ര ആയിരുന്നാലും ചെറുതാവട്ടെ വലുതാവട്ടെ കുറച്ചങ്ങോട്ട് പോയിരുന്നാലും ശരി, 2 റക്അത്ത് യാത്രയിലുടനീളം നിനക്ക് മരണം പുരസ്കരിച്ചുള്ളൂ എന്ന് എല്ലാവരും സമ്മതിച്ചു. എന്താ യാത്രയിൽ എത്തിന്റെ കൂടെ എല്ലാവരും അവൻ എനിക്ക് വീട്ടിൽ കിടന്ന് നിൽക്കാൻ പറ്റും. ഇതെന്റെ രക്ഷപ്പെടാം. യാത്രയിൽ എല്ലാവരും കൂടി 100, 200, 500, 1,000 സഹാബികളായിട്ട് പോകുമ്പോൾ എനിക്ക് ഒറ്റക്ക് വീട്ടിൽ കിടന്ന് നിൽക്കാൻ വീടിൻ്റെ അവിടെ ഇല്ലല്ലോ, അപ്പൊ കൂട്ടായിട്ട് നിൽക്കും, തന്നിട്ടുണ്ട്. അപ്പോഴത്തെ നിസ്കാരം എല്ലാവരും കാണിച്ചു. അതാണ് യാത്രയിൽ എവിടെന്നെങ്കിലും നബി ദുഹ്ർ 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു, അസ്ഹർ 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു, പിന്നെ ഇഷ 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. ലോകത്തെ ഒരൊറ്റ ഹദീസുകാരൻ എഴുതിയ കാര്യങ്ങൾ കാരണം യാത്രയിൽ നമുക്കറിയാം എല്ലാവരും കാണാതെ അവിടെ ഉണ്ടായി പറ്റില്ല.
അതുകൊണ്ട് ഏത് ഹദീസുകാരനും ഏത് അൽ ഹദീസുകാരനും മദ്ഹബുകാരനും ഒക്കെ എഴുതിയിട്ടുണ്ട് യാത്രയിൽ നബി ഒരു കാര്യത്തിൽ രണ്ടരക്കാത്തില്ല, അത് സ്കരിച്ചിട്ടില്ല. അപ്പൊ യാത്രയിൽ രണ്ടരക്കാത്ത് നാട്ടിൽ നാലരക്കാത്ത് അള്ള പറഞ്ഞു. അങ്ങനെ ഖുർആൻ ലോകത്ത് സ്കാരാണ്ട് ദിവസം ദിനം പ്രതി മൂന്ന് നേരാണെങ്കിൽ മൂന്ന് നേരം, അഞ്ചു നേരാണെങ്കിൽ അഞ്ചു നേരം, അതാണ് പ്രതാക്കി അല്ലെങ്കിൽ നിർബന്ധാക്കി എന്നല്ലാതെ അത് യാത്രയിലാകുമ്പോൾ രണ്ടരക്കാത്ത് മതി എന്നൊന്നും നാട്ടിലാകുമ്പോൾ നാലരക്കാത്ത് വേണം എന്ന ഖുർആനിൽ എവിടെയെങ്കിലും ഉള്ളൂ? ഒരു സൂചന ഉണ്ട്, ഒരു ചുക്കൂലിയ പോയിട്ട് വസ്തു ഖുർആനിൽ. പിന്നെ ഇങ്ങനെ നബി രണ്ട് ജാതി ചെയ്യും, അള്ളാഹുവിന്റെ ഒരു കൽപ്പന. ചില ദിവസം യാത്ര ഉണ്ടാകുമ്പോൾ അപ്പൊ പരിയാട്ടെ, യാത്ര ഇല്ലാതിരിക്കുമ്പോൾ ഇറക്കിയാട്ടെ. ഈ വിവേചനം നടത്താൻ ലഭിക്കാരെ അധികാരം കൊടുത്തു. അത് പറഞ്ഞ പ്രകാരം ചെയ്യാൻ പാടുള്ളൂ. അല്ല പറഞ്ഞു നാലക്കാത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ യാത്ര നോക്കാണ്ട് ഇല്ലാക്കല്ല. അല്ല പറയണ്ടേ, നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, പറഞ്ഞിട്ടില്ലേ യാത്ര നോക്കണ്ടെന്ന് വെച്ചത്? അപ്പൊ അള്ളാഹു പറഞ്ഞത് നാലോ മൂന്നോ റക്കത്തൊക്കെ അഞ്ചു നേരമൊക്കെയാണെങ്കിൽ അത് യാത്രയിൽ ഒഴിവാക്കാനൊന്നും പാടില്ല. പ്രത്യേക ആയത്തിറങ്ങണം. ഇക്കാര്യത്തിനേക്കാൾ ഏറ്റവും ഗൗരവം കുറഞ്ഞതാണോ നോമ്പ്? ആ അതിന് പോലും ആയത്തിറങ്ങിയിട്ട ഇളവ് ചെയ്തു യാത്രയിൽ. ആയത്തിറങ്ങാതെ ഇളവ് ചെയ്യാൻ എനിക്ക് പാടില്ല. എന്നിട്ട് അതിനേക്കാൾ പത്തിരട്ടി സ്ഥലത്ത് പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം ഇളവ് ചെയ്യാൻ എനിക്ക് സ്വന്തം അധികാരം പറഞ്ഞു. ഏ അതിന്റെ അതിനും വേണം അള്ളാഹു പറയാം യാത്രയിൽ ഇത്ര മതി. എന്നാ അങ്ങനെ ആർക്കും കുറവില്ല. അപ്പൊ യാത്രയിൽ പൊതുവെ എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് സ്ഥിരമായിട്ട് കാഴ്ച നമസ്കാരമായതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു. യാത്രയിലൊക്കെ എനിക്ക് രണ്ടെന്നെ 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 ഇരിക്കുന്ന എല്ലാവരും സമ്മതിച്ചു. ഒരൊറ്റ മനുഷ്യൻ അബൂഹുറൈറ പോലും പറഞ്ഞിട്ടില്ല യാത്രയിൽ രണ്ടുണ്ട്, അല്ല നാല് കരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ പരസ്യമായ ഒരു വിഷയമാണ്. അങ്ങനെ യാത്രയിൽ തന്നെ ഒരിക്കൽ അദ്ദേഹത്തെ വെളിയിൽ ആവട്ടോ, സ്ഥലം പറഞ്ഞില്ല, അതിരിക്കട്ടെ, നമുക്ക് സ്ഥലം പറയേണ്ട ആവശ്യമില്ല. ഈ മാലിക്കുമിനും ഭയനത്ത് പറയാം, രാവിലെ ഒരാൾ നിസ്കരിക്കുന്നു, നിസ്കരിക്കാൻ എല്ലാവരും കൂടിയിട്ട് നിസ്കരിക്കാൻ നബിന്റെ കൂടെ ഉച്ചരിക്കാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തപ്പോ ഒരാൾ അപ്പുറം നിസ്കരിക്കുന്നു. അത് സുന്നത്ത് എന്നുള്ള പിന്നെ മറ്റേ ജൂതന്മാർക്കുണ്ട് തോന്നുന്നുണ്ട് ആ സുന്നത്ത് നിസ്കാരം. അപ്പൊ രണ്ടാൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ നിധി ഓ സുബൈക്ക് ഇപ്പൊ നാലരക്കാത്തായിരിക്കും, അത് നിസ്കാരം കഴിഞ്ഞിട്ടാണെന്ന് പറയാമെന്ന് എന്റെ മുമ്പന്നെ പറഞ്ഞെന്ന് പറയണ്ടേ. ഏതൊരാട്ട് നിസ്കാരം കഴിഞ്ഞതിനെ ശിവനെ വിളിച്ചു, എന്തോ നീ ഇത് ഇപ്പൊ രണ്ടരക്കാത്ത് വരെ നിൽക്കരിച്ചല്ലോ. ആ സുഖാർബ സുബൈക്ക് നാലരക്കാത്തായിരിക്കണം. അപ്പൊ അപ്പൊ ആ ചോദ്യത്തിന്റെ ശക്തി നോക്കണം. സുബൈക്ക് നാലരക്കാത്തായിരിക്കുന്നത് ഇത്രയും വലിയൊരു അനാചാരാണ് ചെയ്തതെന്ന് അപ്പൊ പറയണത്. ചോദ്യ രൂപത്തിൽ നിഷേധിക്കുന്നത് ശക്തി കൂട്ടാനാണ്. സുബൈക്ക് നാലരക്കാത്താണ് നിസ്കരിക്കുന്നത്. ഇന്നോട് ചോദിച്ചു, ഇവിടെ നിസ്കരിച്ച സുന്നത്താണോ ഫർദ്ദ എന്ന് ചോദിച്ചവനോട്. അതാണ് ചോദിച്ചത്, എന്ത് ചോദിച്ചു? ഇവിടെ സുന്നത്ത് ഫർദ്ദ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റാണ്, അതൊന്നും ഇവിടെ നെറ്റിന്റെ ഹജീത്തിൽ കാണില്ല. നമ്മുടെ ഇവിടെ രണ്ടർക്കാത്ത് നിൽക്കുക പറഞ്ഞ നാലർക്കാത്ത് എന്നിട്ട് പറയും രണ്ടെണ്ണം സുന്നത്താണ്, അതൊന്നും നബിന്റെ എടുത്ത് വെച്ചില്ല. നബിക്ക് ആ ഒരു ഭാഷ അറിയില്ല. രണ്ടർക്കാത്ത് സുന്നത്ത് രണ്ടർക്കാത്ത് ഫർദ്ദ, രണ്ടർക്കാത്ത് സുന്നത്ത് രണ്ടർക്കാത്ത് വെച്ചു, ഇതൊന്നും നബി അറിയില്ല. നബി രണ്ടരക്കാത്ത് നിസ്കരിക്കണോ ചന്ദ്രോ സുബൈക്ക് നാലാഗ്രഹിക്കുന്നത് ചോദിച്ചു. ഇല്ല മേൽ നിഗരിക്കും സുബൈക്ക് രണ്ടല്ല, സുബൈക്ക് രണ്ടോട് സുബൈക്ക് നാലുമാണ്. അത് ഞാൻ സുന്നത്തായിട്ട് രണ്ടരക്കാത്ത് കേൾക്കാന്ന് ഇയാളെ പറഞ്ഞു, അതും പറഞ്ഞില്ല. സുന്നത്തായിട്ട് വേണമെങ്കിൽ ഇക്കരിച്ചൊന്നും നബി പറഞ്ഞു, അതും പറഞ്ഞില്ല. ഈ ലോകത്തൊരു ഹജീസ് കിതാബിൽ കാണുന്നു സുന്നത്തായിട്ട് രണ്ട് എന്നുള്ള വർത്താനം അവിടെ. അപ്പൊ രണ്ടിൽ കൂടി രണ്ട് കൂട്ടി നിസ്കരിച്ചപ്പോ നബി ആക്ഷേപിച്ചു, അത് അന്ന് തന്നെ കാൻസലാക്കി. ഈ മേലിൽ സുബൈ സമയത്ത് രണ്ടരക്കാത്ത് നിസ്കരിക്കാം, അല്ലാതെ നാലിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. എവിടെ ഇത്? ബുഖാരിയിലും മുസ്ലിമിലാണത്. മറ്റെവിടെയല്ല, ബുഖാരിയിലും മുസ്ലിമിലും ഇത് എഴുതി വെക്കേണ്ടി വന്നു. അതിന്റെ പുറമെ ഹഫ്സ ഹഫ്സ ഹഫ്സത്ത് എന്നാണ് അതിന്റെ ഭാര്യമാരിപ്പെട്ട ഹസ്രത്ത് ഹഫ്സ പറഞ്ഞ ഒരു ഹദീസ് മുസ്ലിമിൽ വളരെ വ്യക്തമായിട്ട് എഴുതി. എന്താ പറഞ്ഞു? കാനൻ നബിയു ഇദാ ഖലൽ ഫജ്ർ ലാ യുസല്ലി ഇല്ലാ റക്അതൈനി. നബി പ്രഭാതമായാൽ പിന്നെ രണ്ടരക്കാത്തല്ലാതെ നബി നിസ്കരിക്കാറില്ല. രണ്ടരക്കാത്തല്ലാതെ ഇവിടെ ഇപ്പൊ നാലാകരിച്ചു പറഞ്ഞത്, അതിനെ എതിർക്കാനാ പോയി പറഞ്ഞത്. ഇവിടെ നാലാകരിക്കുന്നത് രണ്ടരക്കാത്ത് സുന്നത്ത് രണ്ടരക്കാത്ത് പറഞ്ഞു, രണ്ടരക്കാത്ത് സുന്നത്ത് രണ്ടരക്കാത്ത് പറഞ്ഞതായിട്ട് പള്ളിയിൽ മുഴുവൻ പാസാക്കിയിരിക്കണ ആരെ അബൂ ഹുറൈറ കമ്പനി അപ്പു. അതിനെ എതിർക്കാനാണ് ഹഫ്സ നബിയുടെ ഭാര്യമാരിപ്പെട്ട ഹഫ്സ നമ്മളുടെ മകള് പറയുന്നത്. നബി ഇതാ കാന നബി ഇതാ തലയാൽ പറ്റും പ്രഭാതമായ രണ്ട് റക്കാത്തല്ലാതെ. ഇപ്പൊ സുന്നത്തും പുറത്തോമ്പോ നാലുണ്ടല്ലോ, അതില്ല ആ പരിപാടിയെ ലഭിക്കേണ്ടതില്ല, വെറും രണ്ടേ രണ്ട് റക്കാത്ത്. അത് നിർബന്ധമായ സുന്നത്തും അല്ല പുറത്തു അല്ല, അത് നിർബന്ധ. സുന്നത്തു എന്ന് പറയാൻ പാടില്ല, പുറത്തുനിന്ന് പറയാൻ പാടില്ല. ആ സാധനം എന്താ? രണ്ട് മക്തൂബായ രണ്ട് റക്കാത്ത, അള്ളാഹു കിതാബ് നോക്കൂത്താന്ന് പറഞ്ഞ രണ്ട് റക്കാത്ത. ആ വിശദീകരണപ്പോ ഹഫ്സ അവിടെ പറഞ്ഞില്ല. പക്ഷെ രണ്ടേ രണ്ട് റക്കാത്തല്ലാതെ പ്രഭാത സമയത്ത് പ്രഭാതമായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രണ്ടരക്കാത്തല്ലാതെ നിസ്കരിച്ചിട്ടില്ല എന്ന് നിഷേധിച്ചിട്ട് സർവവ്യാപകമായ നിഷേധം മുസ്ലിമിൽ അതായി. പിന്നെ ആയിഷ സാധാരണ പറയാം നബി രണ്ട് റക്അത്ത് ഫജ്രി ഹദ്റമത്ത് ജമാഅത്ത് എന്നൊക്കെ നബി പറയാറായിക്കോട്ടെ. ഇതല്ലേ പ്രഭാത സമയത്ത് രണ്ട് റക്അത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒഴിവാക്കരുത്. രാവിലെ നമസ്കാരം പ്രഭാത സമയത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഉത്തമമാണെന്നും പറയാം, പക്ഷെ പ്രഭാത സമയത്ത് തന്നെ നിർബന്ധമാണെന്ന് പറയാൻ പാടില്ല എന്നുള്ള നമ്മൾ ഏറ്റവും വലിയ ശക്തിയായ സിദ്ധാന്തം. ആ സിദ്ധാന്തം മാറ്റല്ലേ, അത് ഒരിക്കലും വിട്ടുകൊടുക്കുക. പ്രഭാത സമയത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്തും കുറാനില്ല, ഒരു അതീതി. അപ്പൊ ആ സമയത്ത് നിസ്കരിക്കാം നല്ലതാണ്. കാരണം ഇന്നത്തെ കാലത്ത് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് വേഗം ജോലിക്കൊക്കെ പോലും നല്ല കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഖുർആൻ പറഞ്ഞു, അന്ന് ഖുർആനൊക്കെ രാവിലെ എഴുന്നേറ്റ് ഖുർആൻ കൂതാണ് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നബി സാധാരണ റക്അത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, അത് യാത്രയിലാവട്ടെ പിന്നെ നാട്ടിലാവട്ടെ എപ്പോഴായിരുന്നാലും ആ രണ്ടര റക്അത്ത് നബി രണ്ടര റക്അത്തിന്റെ കാര്യത്തിൽ നബി വീഴ്ച വരുത്താറില്ല എന്നൊക്കെ ആയിഷ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആദ്യകാലത്ത് പറഞ്ഞത് എന്താണ്, റക്അത്ത് ഫജ്ർ റക്അത്ത് ഫജ്രീന പ്രഭാതത്തിൽ നിസ്കരിക്കാതെ രണ്ടര റക്അത്ത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അത് പോയിട്ട് എന്തായി, ആ റക്അത്ത് റക്അത്താനി ഖബ്ര ഫജ്രീനായി, റക്അത്താനി ഖബ്ര ഫജ്രീനും ഖബ്ര സുബ്ഹീനും ആയി. ഫജ്റിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല, ഫജ്റാന്റെ ശേഷം ഫജ്ർ നിസ്കാരമാണെങ്കിൽ തന്നെ സുന്നത്താണെങ്കിൽ തന്നെ ഫജ്റായിട്ടല്ല നിസ്കരിക്കുക. ഏതെങ്കിലും അവിടെ ഇത് വേറാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള നിർബന്ധത്തിൽ അബൂ ഹുറൈറന്റെ ആൾക്കാർ റിപ്പോർട്ടിൽ എന്താക്കി തീർത്തു, റക്അത്താനി ഖബ്ര ഫജ്രി, ഫജ്റിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കാതായി. അങ്ങനെ ഒന്ന് നോക്കുമ്പോഴൊന്നും പൂർത്തിയായി, ഫജ്റിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ എന്നാ തന്നെ ഉണ്ടാവുള്ളൂ, ആ ഫജ്ർ നിസ്കാരം തന്നെ ആയിരിക്കും കുറച്ച് മുമ്പാണ് നിസ്കരിച്ചതിനുള്ളൂ, അത് പറ്റൂല. അപ്പൊ ഒരു നുണയും കൂടി അവിടെ പറയണമെന്നുണ്ട്. പിന്നെ മൂന്നാമത് തീരുമാനിച്ചു, പിന്നീട് എന്ത് പറഞ്ഞത്, റക്അത്താനി ഖബ്ര സ്വലാത്തിൽ ഫജ്രീനാക്കി. അവസാനത്ത് മുളപ്പാണ് രണ്ട് റക്അത്ത് നബി നിസ്കരിക്കാറുണ്ട്, അത് ഏതാണ് രണ്ട് റക്അത്ത്? ആദ്യം പറഞ്ഞു ഫജ്ർ രണ്ട് റക്അത്ത്, പിന്നെ പത്തിന് പറഞ്ഞു ഫജ്റിന് മുമ്പാണ് രണ്ട് റക്അത്ത് കഴിക്കുക, പിന്നെ അവസാനം പറഞ്ഞു എന്താ സലാത്തുൽ ഫജ്റിന്റെ മുമ്പാണ് രണ്ട് റക്അത്ത് കഴിക്കുക. അപ്പൊ ശരി, സലാത്തുൽ ഫജ്റിന് മുമ്പ് വേറെ റക്അത്താനി രണ്ട് റക്അത്ത് വേറെ, അപ്പൊ രണ്ട് റക്അത്ത് ഇതിനെ ഉറപ്പായി. എടോ കണ്ണുരുട്ടി ചോദിച്ച നബിന്റെ ചോദ്യം അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു ആരോട്? സഹാബികൾപ്പെട്ട ഒരാൾ നാലക്കാത്ത് നിസ്കരിക്കാൻ പോയപ്പോ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞിരിക്കണം, അതോ എഴുതിയിരിക്കുന്നു ഇബ്നു അബ്ബാസ് നിസ്കരിക്കാൻ നിൽക്കാം, നിസ്കരിക്കാൻ വേണ്ടി പോകും ഇബ്നു അബ്ബാസ്. അപ്പൊ സുന്നത്ത് നല്ലവർക്ക് മറ്റൊരു വലിയ ഇതായിരിക്കും, കുട്ടിയല്ലേ, ചെറുപ്പാണെന്ന് വളരെ ചെറുപ്പാണ്. അപ്പൊ നിസ്കരിക്കാൻ വന്നപ്പോ നബി കയ്യും പിടിച്ച് ആ നിസ്കരിക്കാൻ കൈ കൊടുത്ത് നിക്കാൻ മതി, ഇപ്പോഴും രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നില്ല, അത് മതി ഇവരെ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞ സുന്നത്ത് അഹമ്മദ് അന്നു നബിയുടെ മുസ്നദിൽ എത്തിച്ചു. രണ്ട് റക്അത്ത് വേറെ നിസ്കരിച്ചവനോട് നബി ഒച്ചട്ട് സംസാരിച്ചു, അവനോട് വിലക്കി, ചോദ്യ രൂപത്തിൽ നിഷേധിച്ചു എന്നുണ്ട് അപ്പുറത്ത് എത്തിച്ചു. ബുഖാരിയിൽ മുസ്ലിമിലുണ്ട്, രണ്ട് റക്അത്ത് അല്ലാതെ നിസ്കരിക്കുകയില്ല എന്ന് നബിയുടെ സ്വന്തം പത്നി പറഞ്ഞത് അതും. രണ്ട് റക്അത്താണ് നബിക്ക് പ്രധാനമായിട്ട് യാത്രയിലുണ്ട്. നാട്ടിലൊക്കെ രാവിലത്തെ നമസ്കാരം രണ്ട് റക്അത്ത് നബി സാധാരണ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ആയിഷ പറഞ്ഞത് നിരന്തരമായിട്ട് അതും എഴുതിച്ചു. ഇപ്പൊ വലിയ ഫലമുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? ഈ പറഞ്ഞതൊക്കെ പൊളിക്കും. ഇത് അബൂഹുറൈറയൊന്നും പറഞ്ഞില്ലല്ലോ, അബൂഹുറൈറ നുണയെ അവസാനത്തെ നുണയെ പറഞ്ഞുള്ളൂ. ഈ ആദ്യത്തെ സത്യം അബൂഹുറൈറയോ അയാളുടെ കൂട്ടു കമ്പനിയോ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പ്രചാരത്തിൽ വന്നപ്പോ എന്താ അയാൾ മറിച്ചാ പറഞ്ഞത്? ഈ നുണ പറഞ്ഞതാണ് അയാളുടെ ആയിട്ടുള്ള ലോകത്തുള്ളത്. സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പ് സുബ്ഹി നമസ്കാരത്തിന് മുമ്പ് സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞ നുണയാണ് ഈ 90 കോടി ഉപദേശിച്ചത്. അതാണ് അത്ഭുതം. ഇപ്പൊ സുബ്ഹിക്ക് രണ്ട് റക്അത്ത്, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തിൽ ഉണ്ടെന്നോ പിന്നെ ഫർദ് പറയല്ലേ. ഇങ്ങനെ 4 റക്അത്ത് സ്ഥിരമായിട്ടപ്പോ നബി സാധാരണ വീട്ടിൽ എന്തത് ഇങ്ങനെ താക്കേണ്ടി വന്നത്? ബുദ്ധിമുട്ട് ഇവർക്കുള്ളായിരുന്നു. ഭജനാവസ്ഥ വന്നാന്താ പറയും, നബി വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞു. വീട്ടിൽ നിന്നാണ് എന്റെ അടുത്ത് നിന്നാണ് നിസ്കരിക്കുക? ആയിഷ പറഞ്ഞു എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നബി സാധാരണ രണ്ട് റക്അത്ത് സുബ്ഹിക്ക് നിസ്കരിക്കല്. അത് കഴിഞ്ഞാൽ ഞാൻ ഉണർന്ന് കിടക്കുകയാണെങ്കിൽ എന്നോട് സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ ഉണർന്നില്ലേ നബി അവിടെ ചെന്ന് കിടക്കും, അതിസ്കാരമില്ലല്ലോ എന്നോട് ചെന്ന് കിടക്കും. പിന്നെ പ്രഭാസല്ലേ എന്തേലും പണിക്ക് അങ്ങനെ പോകാനില്ല, പണി തന്നെയാണ്, പ്രഭാതം തന്നെയാണ്. ആൾക്കാരൊക്കെ വരണമെങ്കിൽ ഒരു വിവാഹ സമയം രാവിലെ 8 മണിയാകുമ്പോണെങ്കിൽ കഴിഞ്ഞ ശേഷം ആൾക്കാർ പള്ളിയിൽ കൊടുക്കും, അവർക്ക് ഇന്നലെ പറഞ്ഞു കൊടുക്കാൻ പോകണം. അപ്പൊ അതുവരെ വീട്ടിൽ വിശ്രമിക്കൽ തന്നെ, ആ വിശ്രമത്തിൽ ആദ്യം ചെയ്യാൻ അവിടെ കിടക്കലാ പറഞ്ഞു, നിസ്കാരം എന്റെ അവിടെ കിടക്കല, ഞാൻ എഴുന്നേറ്റ് എടുക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ എന്നോട് സംസാരിക്കുന്നു. ആ അതിന്റെ ഇടയിൽ പിന്നെ പിന്നെ ബിലാൽ വന്നിട്ട് വാ കൊടുക്കും പഠിക്കണം പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിലാൽ തന്നെ അവിടെ ഇല്ല, ബാങ്കുമില്ല, ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടരക്കാത്തല്ല നിസ്കരിക്കലില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്തായാലും ഇപ്പുറം കൂട്ടിച്ചേർത്തത്. പിന്നെ ബിലാൽ വരും വാങ്ങിക്കൊടുക്കും, അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ നിസ്കാരം കൂടെ നടക്കുന്നത്. പിന്നെ ഇല്ല നാലക്കാത്തില്ല നബി ആദ്യം പറഞ്ഞു, നാലക്കാത്ത് ഇല്ലാതെ പിന്നെ നബി എന്തിനാ പറഞ്ഞത്? ചെയ്തോനെ മെഗഡേരിയ എന്തിനാ? അപ്പൊ നാലക്കാത്ത അവിടെ ഇല്ല, നബി ഉണ്ടെങ്കിൽ നിക്കരിക്കലുള്ളൂ, നിക്കലിയുടെ കിടക്കാം. പിന്നെ ബിലാൽ വന്നിട്ട് വാങ്ങി കൊടുത്തിട്ട് വന്നിട്ട് വിളിച്ചിട്ട് പിന്നെ കാണത്ത് കൊടുത്തിട്ട് വേറെ കിട്ടണം, തോന്നി ശുദ്ധ നുണ. അങ്ങനത്തെ ബിലാലിന് വാങ്ങി കൊടുക്കണുണ്ടെങ്കിലേ ബിലാലുണ്ട്, പക്ഷെ ബാങ്കില്ല. ബാങ്ക് ബിലാലിന് ബാങ്ക് അറിയില്ല. ഈ ബാങ്ക് ബിലാലിന് പറയാൻ പറ്റിയ ബാങ്കും ഇല്ലട്ടോ. നമ്മളെത്രയോ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാ ബിലാലിന് പൈ ബാങ്ക് കൊടുക്കാൻ പറ്റൂല. ബിലാലാ പറഞ്ഞിരിക്കണോ, ഒരിക്കൽ നോക്കുമ്പോ ബിലാല് ബാങ്ക് കൊടുത്തു നോക്കുമ്പോ എന്നെ പേടിച്ചിട്ടില്ല. അപ്പോ ബിലാലിന് സ്വന്തം ഒന്നാണോ തോന്നി? നബി പറഞ്ഞേ ചെയ്യുള്ളൂ, അതുവരെ ചെയ്യാറുള്ളൂ. അപ്പൊ മുപ്പറി നബി പറയാത്ത ഒന്നാണ് തോന്നി. അസലാത്ത് ഹൈറമിനാവുന്നാണ് വിളിച്ചത്. അപ്പൊ നബി പറഞ്ഞില്ലേ പറയുമ്പോൾ ദിവസം പറയുമ്പോഴ നബി ഇങ്ങനെ കിടന്നുറങ്ങാൻ നബി എഴുന്നേറ്റിട്ടില്ല എന്നുണ്ട്. അപ്പൊ മുപ്പറി അസലാത്ത് ഹൈറമിനാവെന്ന് പറഞ്ഞപ്പോ നബിക്കും പറ്റി, അത് നല്ല വർത്താനമാണ്. ശരി, അത് ഇനി കാലാകാലം പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ നബിയോട് ചോദിക്കാതെ ഇത്തരത്തിലുള്ള ഒരു അസംബന്ധം, നബിയോട് ചോദിക്കാത്ത നിനക്കുള്ള ഒരു അസംബന്ധം ബിലാല് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞത്
ഇവിടുന്നൊക്കെ ഇവർക്ക് എപ്പോഴും എത്തിയോ? സുന്നത്ത് മുറുകെ പിടിക്കുന്നത് നമ്മൾ കാരണം വിനോദ സുന്നത്തിൽ നിന്ന് മുറുകെ പിടിക്കുന്നു. ഖുർആൻ മുറുകെ പിടിക്കുന്നില്ല എന്നത് കഷ്ടം. പിന്നെ തൗഹീദ് മുറുകെ പിടിക്കുന്നുണ്ട്. തൗഹീദ് ഉണ്ടാക്കിയത് ഇപ്പോഴും ശിർക്കൻ പിടി മാറ്റിയിട്ടുണ്ട്. നമസ്കാരത്തിലൊരു ശിർക്കൻ പിടി അബൂഹുറൈറ ഉണ്ടാക്കി കൊടുത്തു. അത് ബുഖാരിയെ പോലും മാറ്റിയതിന് മതി. ബുഖാരി തന്നെ പറഞ്ഞിട്ടുണ്ട് വിജയിച്ചിരിക്കുമ്പോൾ അത്തരം വരെ കൈയ്യെടുത്ത് നമ്മൾ പറയാറുള്ളൂ. ഇനി മറ്റേ ദിവസത്തിൽ നമ്മളങ്ങനെ പറയാറുണ്ട്. കാരണം കുറച്ച് ചെറുപ്പമാണെന്ന് അവർക്ക് ഈ നുണ പറയുന്നവർക്കെന്ന് അറിയാം കുറച്ച് ചെറുപ്പമാണെന്ന്. അപ്പൊ അവിടെ നിന്ന് ഉപകരിച്ചു. ഇനി ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞങ്ങൾ അത്തരം വരെ കഴിഞ്ഞു എന്ന് പറയാറുള്ളൂ. ഇനി മറ്റേ ദിവസത്തിൽ ഞങ്ങൾ അത്തരം അരന്നബിയെ പറയാറുള്ളൂ എന്ന് ബുഹാരി പോലും എഴുതിയിട്ടൊരു സമ്മതിച്ചു. ബുഹാരി പോലും പറഞ്ഞിട്ട് സമ്മതിച്ചു. ഈ ശിർക്ക് തന്നെ നിലനിർത്തണമെന്നാണ് സാധിച്ചു. ഈ കേരളത്തിലൊട്ടാകെ ഈ തിരക്കുള്ള ഹർക്കിലൊക്കെ കൂടി ഇന്ന് വരെ അത്തരം വരെ കഴിഞ്ഞു വീരാ പള്ളി മുഴുവൻ ഉണ്ടാക്കണം. അവിടെ ശ്രദ്ധിക്കണം. അതുമാണ് ശരിക്കല്ലേ. പിന്നെ പള്ളിയിലെങ്കിലും നമ്മൾ ശ്രദ്ധ മാറ്റുന്നത് പരിമിതപ്പെടുത്തി അല്ല പറഞ്ഞു. വേണ്ട മസാജില്ല, പള്ളി മുഴുവൻ ഉണ്ടാക്കണം. വരാത്ത തവന്നു പോയതിനു ശേഷം പിന്നെ കണ്ടോട്ട് പോകും. പള്ളിയിലെ ശക്തി മാറിക്കിട്ടില്ലേ, അതിന്റെ മുമ്പ് മറ്റുള്ള സ്ഥലത്തിലെ ശക്തി മാറ്റാണല്ലോ. വേണ്ട ആദ്യത്തെ ജനല്ലേ പ്രാധാന്യം കൽപ്പിക്കണം. അപ്പൊ പള്ളി മുഴുവൻ ഉള്ളാക്കുകയാണ് പള്ളിയിൽ വെച്ച് ആരാധിക്കുമ്പോ അള്ളാഹുവിനെ അല്ലാതെ ഇവരാളെയും നിങ്ങൾ വിളിച്ചു പോകരുത്. അള്ളാഹു പറഞ്ഞു വളരെ ശക്തിയില്ല. വിളിച്ചു പോകരുത്. വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കണില്ലാതെ വിളിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കണില്ല. വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാങ്ങൽ മസാജിച്ചാൽ പലതും അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനെ വിളിക്കാനുള്ള സന്ദർഭമാണ് സംസ്കാരം. അവനെ പള്ളിയിൽ വിളിച്ചിട്ട് നിൽക്കുമ്പോ അള്ളാഹെ വിളിക്കണല്ലാതെ വേറെ ഒരാളെയും പറഞ്ഞപ്പോ എന്താണ്ടാക്കിയത്? ഒരാളെ വിളിക്കന്നെ വേണമെന്ന് പഠിപ്പിച്ചു. ഈ 60 കൊല്ലം ഇവിടെ ഒരുപാട് സ്ഥലത്തെ സിദ്ധീകരിച്ചിട്ട് പിന്നെ ഉദ്ഘാടനം നടത്തിയത്. അതായത് 60 കൊല്ലം ഒരുപാട് സ്ഥലത്ത് അള്ളാഹമല്ലാത്ത ഒരാളെ കിട്ടണം. ഏതാണ്ടോ ഏറ്റവും വലിയ ദൈവം തന്നെ അള്ളാഹിനെ കേട്ട പിന്നത്തെ ദൈവത. അതെ ദൈവമാണ് ഇവിടെ ഇന്നല്ല എബി ദൈവ. ഇതിനെപ്പറ്റി ആ രൂപത്തിൽ അവിടെ ചിത്രീകരിക്കുന്ന ആ നിലക്കാ പെരുമാറുന്നത്. ഇതിന്റെ പേര്
പറഞ്ഞെന്നും പറഞ്ഞിട്ട് കേട്ട അത് മുറുകെ പിടിച്ചു. അള്ളാഹ് പറഞ്ഞെന്നും പറഞ്ഞ് കേൾക്കല്ല, അള്ളാഹ് പറഞ്ഞത് ഇതാന്ന് കാണിച്ചു കൊടുക്ക സമ്മതിക്കൂല. അള്ളാഹ് പറഞ്ഞത് ഇതാന്ന് കാണിച്ചു കൊടുക്കാൻ സമ്മതിക്കൂല. അപ്പൊ നമ്മൾ ആരോടാ ബഹുമാനം? ആരാണ് നമ്മൾ ദൈവാക്കിയത്? അഹബാറും അർബാബം എന്തുമില്ല, ഇലാഹം വാഹനൻ, ഒരു ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പൂർവികരായ ഹരികിതാക്കളൊക്കെ പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത്? അവരുടെ അർബാബിനെയും അവരെ കൂടുതൽ റബ്ബിമാരെ അവരൊക്കെ ദൈവങ്ങളാക്കി എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ശരി, പിന്നെ തൗറാത്തും ചെയ്യുന്നു നോക്കണ്ടില്ല എന്നവര് തീരുമാനിച്ചു. ഈസാനബിനെയും ഈസാനബിനെയും ദൈവമാക്കി റബ്ബാക്കി എന്ന് പറഞ്ഞു ഖുർആൻ. നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നബിനെ നമ്മൾ റബ്ബാക്കി, നബിനെ ഇവിടെ ആക്കിമാക്കണം. നബിനെ നമ്മൾ കൂടുതൽ പൂജിക്കുന്നുണ്ട്, പക്ഷെ പൂജ എന്നതിനെ പറയുന്നില്ല. പൂജ എന്നതിനെ പറയ തന്നെ പേര് കേൾക്കുമ്പോഴേക്കും കിടുകിടയെ വിറക്കുക, എന്നിട്ട് സലാത്തു സലാമുമായിട്ട് ഇരിക്കുക. അത് 100, 200 ചെയ്യാൻ പോരാ. ആഴ്ചയിൽ വ്യാഴാഴ്ച പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കണം എന്നാൽ 100, 200 തസ്ബീഹ് ദിവസം ചെല്ലണം എന്ന് അവർ പാസാക്കി. പാസാക്കിയിട്ടില്ല. അള്ളാഹ് നബിക്ക് വേണ്ടിയിട്ട് ഒരു സലാത്ത് ചെയ്യില്ല, അള്ളാഹ് 10 വട്ടം സലാത്ത് ചെല്ലുന്നു. അപ്പൊ നോക്കണം, ഈ ശൈലി നോക്കണം. നബിക്ക് വേണ്ടി ഒരു സലാത്ത് നമ്മൾ ചെല്ലിയാൽ അള്ളാഹ് 10 വട്ടം സലാത്ത് ചെല്ലുന്ന ഇരിച്ചു. അപ്പൊ അള്ളാഹ് വരെ എവിടെ എത്തി? നബിക്കാരും സലാത്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അള്ളാഹ് ആ ജില്ലയൊക്കെ 10 സലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിൽ അള്ളാഹ് തരംതാഴത്തിൽ തന്നെ നടക്കുന്നുണ്ട്. നബിനെ പൂജിക്കാം, നബി പറഞ്ഞ ഹദീസുകളെന്നും പറഞ്ഞിട്ട് എഴുതി ഉണ്ടാക്കിയതൊക്കെ തലയിലേറ്റ അത് പറ്റിയെടുക്കുള്ളൂ. ആയിഷ പറയുന്നു ജീവൊക്കെ ഹദീസുകളൊക്കെ ആയിഷ പറഞ്ഞ സ്വീകരിക്കണം. സ്വീകരിക്കൂല. ഖുർആനിൽ ഒപ്പിച്ച് ആയിഷ പറയുന്ന ഹദീസൊന്നും സ്വീകരിക്കൂല, അതൊക്കെ തള്ളും. ഖുർആൻ വിരുദ്ധമായിട്ട് അബൂ ഹുറൈറ പറഞ്ഞ ഹദീസുകളൊക്കെ സ്വീകരിക്കും. സുബൈക്കൻ ഉണ്ടേ ഉള്ളൂ എന്ന് ആയിഷ പറഞ്ഞു.
സ്വന്തം പത്നിമാര് പറഞ്ഞു, ഹർഷത്ത് പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, പലരും പറഞ്ഞു. അത് സംബന്ധിച്ചില്ല, നാലെണ്ണം അബൂ ഹുറൈറ കമ്പനിക്കാർ പറഞ്ഞപ്പോ സ്പീക്ക് അതെടുത്തു. അത്രയ്ക്ക് എന്റെ വീട്ടിൽ നിന്നാണ് ഇരുണ്ട് റെക്കാത്ത് മരണം വരസ്കരിച്ചെന്ന് പറഞ്ഞപ്പോ സംബന്ധിച്ചില്ല. എന്നിട്ട് കുടിയിലാന്ന് പറഞ്ഞപ്പോ മരണം വരെ അതാണെ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോ കുടിക്കാൻ നിർത്തില്ല എന്നിട്ട് ആയിഷാന്റെ പറഞ്ഞിരിക്കണേ അസലക്കാരെ പിന്നെ നാലാക്കി മരിക്കുന്നത് വരെ എന്തിനാ ആയിഷ അങ്ങനെ പറഞ്ഞു തരും. നമസ്കാരം പറവായിട്ടുള്ളൂന്ന് അത് ബുഖാരിയിലും മുസ്ലിം റെക്കാർഡ് ചെയ്യിച്ചു. അല്ലെങ്കിൽ നമസ്കാരം പറവാക്കിയിട്ടുള്ളൂ എന്ന് പിന്നെ പറഞ്ഞു. അവർ പിന്നെ നാട്ടിലെ നമസ്കാരമൊക്കെ, അതായത് യാത്രയിൽ ഇപ്പൊ എല്ലാവരും മാവി അടക്കം യാത്രയിൽ ഈരണ്ട് നമസ്കരിക്കണം അബുഹുറൈരി, കാരണം അവിടെ നിർത്തില്ല. പറക്കെ എല്ലാവരും സംബന്ധിച്ചാണ്, എല്ലാവരും കണ്ടു തെളിയിക്കണം. ഇത് കണ്ടിട്ടില്ല, കാണാൻ തുടങ്ങിച്ചാ കുട്ടികൾ. അപ്പൊ യാത്രയിലൊക്കെ ഇരണ്ട് തന്നെ, പക്ഷെ നാട്ടിലെ നമസ്കാരത്തിൽ തന്നെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു ആയിഷ പറഞ്ഞത്. സത്യം സത്യാണ്, നാട്ടിൽ വെച്ചിട്ട് പിന്നെ കൂട്ടിച്ചേർത്തു എന്നാ പറഞ്ഞത്. ഈ കൂട്ടിച്ചേർത്ത് നബിയാൻ അതിനെ അപ്പുറം കൊണ്ടിട്ട് ഇരിക്കുന്നത് ആ ആയിഷന്നെ പറഞ്ഞ് മരണം വരെ ഇടക്കാത്തല്ല സ്വീകരിക്കില്ല, മരണം വരെ ഇടക്കാത്തല്ല സ്വീകരിക്കില്ല. അപ്പൊ ഇത് മൂന്നും കൂടി ഒപ്പിച്ച സംഗതി മനസ്സിലായി. അപ്പം ആയിഷ പറയുന്ന ഖുർആനിന് യോജിച്ച ആയിഷ ഹർഷ പോലെയുള്ള നബിന്റെ സ്വന്തം അനുഭവം സന്നത്ത് വിവരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഒന്നും വിശ്വസിക്കൂല, വിശ്വസിക്കൂല. ഈ കള്ളന്മാരും കൊള്ളന്മാരും പറയുന്നതാണ് ഒരു ഭ്രമണാക്കുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കൽ പുറത്തുന്ന പരിപാടിയില്ല, നമസ്കാരത്തിൽ കൂട്ടിച്ചേർക്കൽ റക്കാത്ത് പഠിച്ചിരിക്കും. അപ്പൊ ഈ നമസ്കാരം മൂന്ന് അത് ഈ രണ്ട് റക്കാത്തി എന്നുള്ളത് ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്നുള്ള കാര്യം മറക്കണ്ട. ഖുർആൻ കൊണ്ട് മാത്രമല്ല, ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും മൂന്ന് എന്നുള്ള കാര്യം തെളിഞ്ഞത് മറക്കണ്ട. ബുഹാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞത് ആരിൽ നിന്ന്? ആയിഷ ഹഫ്സ പോലുള്ള നുണ പറയാത്ത നബിന്റെ അനുയായികളിൽ നിന്ന്, നബിന്റെ സ്വന്തം ഭാര്യമാരിൽ നിന്ന് തെളിഞ്ഞു. ഇബ്നു അബ്ബാസ് പോലുള്ള ആൾക്കാർ നമുക്ക് തെളിഞ്ഞു. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ സ്വലാത്തു റക്അത്തൈൻ ഈ രണ്ടിൽ റക്അത്തൈൻ നിസ്കാരം ഫർളാക്കി എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അബൂ ഹുറൈറയുടെ അടികളിൽ പെട്ട ഒരൊറ്റ ഒരുത്തൻ രണ്ട് റക്അത്ത് ഫർളെന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്താ അവര് പറയാതിരിക്കാൻ കാരണം? ഈ ആയിഷ കേൾക്കുന്നതും കാണുന്നതും അവര് കാണില്ല, കാണായിട്ടില്ല. പതിനൊന്ന് റക്അത്തിലെ ഒരു താര റക്അത്തിലെ ഒരു താരത്തിനൊക്കെ നിസ്കരിച്ചില്ല എന്ന് ആയിഷ ഇങ്ങനെ സ്ഥിരം പറഞ്ഞിരുന്ന സ്ഥലത്ത്, ഇബ്നു അബ്ബാസ് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഈ അബൂ ഹുറൈറയുടെ നാവിൽ നിന്ന് ഒരിക്കലെങ്കിലും അവിടെ പറഞ്ഞു എബി പതിനൊന്ന് റക്അത്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഒരിക്കലെങ്കിലും അവിടെ പറഞ്ഞിട്ടില്ല എബി പതിനൊന്ന് റക്അത്തെങ്കിലുള്ള സാധനം. ഞാൻ എബിന്റെ ഉള്ളും പുറമൊക്കെ ശരിക്ക് പിന്നാലെ നടന്ന സുന്നത്തൊക്കെ പഠിക്കാൻ വേണ്ടി അൻസാരിക്കാരൊക്കെ കൃഷിക്ക് പോയിരുന്നു, മുഹാജിരികളൊക്കെ കച്ചവടത്തിനും പോയി, പിന്നെ ഞാൻ മാത്രം എന്നിട്ടാണ് അതൊക്കെ ബഹറാക്കല് എന്ന് പറയുന്ന ഈ മനുഷ്യൻ നബി എപ്പോഴെങ്കിലും പതിനൊന്ന് റക്അത്തിൽ അത് നിൽക്കിട്ടില്ല. ഇയാൾ പറഞ്ഞു എബിന്റെ സാധാരണ നമസ്കാരം പതിനൊന്നായിരുന്നു, ഇയാൾ പറഞ്ഞ മരണം വരെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ഒക്കെ ഞാൻ മാത്രം പഠിക്കാൻ നടക്കണം, മറ്റവരൊക്കെ കച്ചവടത്തിന് കൃഷിക്ക് പോരാന്ന് നൊടിഞ്ഞാണ് അയാൾ ബുഹാരില്ലാതെ ജയിച്ചിരിക്കണം. അങ്ങനത്തെ അയാൾ നബി എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് പഠിച്ചില്ല, അത് പറഞ്ഞില്ല. അയാൾ കണ്ടിട്ടുണ്ട് പക്ഷെ പറയില്ലായിരുന്നു. ഇരിക്കുമ്പോ സാധാരണ മനോസർക്കത്തിനെ ഇരിക്കുന്ന അവസരത്തിൽ ഖിബ്രാന്റെ ഇവരുടെ ഒരു നിയമം അവരുടെ യുദ്ധന്മാരുടെ ഖിബ്രാന്റെ നേരത്തിരിക്കാൻ പാടില്ല, അവരുടെ കർക്കശമായ നിയമം. അതായത് ആ സൗരൂഫി ജീനിക്കുന്നുണ്ട് അങ്ങനെ മതത്തിൽ അതിരി കഴിയണ്ട. മറക്കേക്കാൻ പോകും മുട്ടിയ അവസരത്തിൽ കിബിലേതാണ് കേക്കേതാ പഠിച്ച് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ആ സൗകര്യം അടുത്ത് പോയി ഇരിക്കാന്നല്ലാതെ. അപ്പൊ അവിടെ നോക്കിയിട്ട് കിബില, അപ്പൊ കിബില നോക്കാൻ നിശ്ചയമുണ്ടാവും, എവിടെയെങ്കിലും യാത്ര പോകുമ്പോ കിബില നിശ്ചയമുണ്ടാവും. അപ്പൊ കിബില നോക്കാം നോക്കാം, കിബില ചോദിക്കണം, എന്നിട്ട് പിന്നെ ഇരുത്താൻ ശരിയാക്കണം. ഇതിനൊക്കെ ഇതൊക്കെ ഹരാക്കാം, ഇതിനൊന്നും നിങ്ങൾ ജീവിക്കും മതത്തിൽ നിങ്ങൾ യാതൊരു അതിക്രമത്തിന് അതിന് കഴിഞ്ഞ് പോകരുത്, ആവശ്യത്തിനുള്ള മതം മതി, അതിന് കഴിഞ്ഞ് പോകരുത് നോക്കാം അല്ല ഉപദേശിച്ചു. പക്ഷെ ഇയാൾക്ക് കൂത്തി കടന്നു, ഇയാൾക്ക് ജൂതന്മാർക്ക് കിബിലാക്കി നൽകിയിരിക്കാൻ പാടില്ല എന്നുള്ള നിയമം ജൂതന്മാരെ ഇട്ടാക്കുന്നു. അത് നമ്മളെ വീട് അടിച്ചേക്കും ആൾക്ക് അബൂ ഹുറൈറ. അപ്പൊ എന്താ പറഞ്ഞത്? സാധാരണ എല്ലാവരും പറയുന്നത് മൂപ്പര അണിപ്പെട്ട ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താ, ഖിബ്രാന്റെ നേർക്കിരിക്കരുതെന്നെ പറഞ്ഞു. മൂപ്പര എന്താ പറഞ്ഞത്? ഖിബ്രാന്റെ നേർക്കിരിക്കാനും പാടില്ല, തിരിഞ്ഞിരിക്കാനും പാടില്ല. അപ്പണം മുസ്ലിമുള്ള ഖിബ്രാന്റെ നേർക്കിരിക്കാനും പാടില്ല, തിരിഞ്ഞിരിക്കാനും പാടില്ല. പിന്നെ ഇങ്ങനെ വിളിക്കാൻ ചെരിഞ്ഞിരിക്കണം, അങ്ങോട്ടും അങ്ങോട്ടും ചെരിഞ്ഞിരിക്കണം. അപ്പൊ തിരിഞ്ഞിരിക്കുമ്പോ 150 ഡിഗ്രി വ്യത്യാസമായി, ചെരിഞ്ഞിരിക്കുമ്പോ 90 ഉള്ളൂ. അപ്പൊ 150 ഡിഗ്രി അങ്ങോട്ടൊരാൾ മൂത്രം ഒഴിക്കാതിരിക്കാൻ എങ്ങോട്ട് തിരിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ തത്വം എന്താ? തത്വമൊന്നുമില്ല. എന്താ തത്വം അറിയോ? ഖിബ്രാന്റെ കഴപത്തിന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുമ്പോ അത് പാടില്ല പറഞ്ഞു. നിങ്ങൾ നേരെ മറിച്ചിരുന്നാലേ ബൈത്തുൽ മഖ്ദിസിന്റെ നേർക്ക്, അത് മൂപ്പര ഖിബ്ല, അത് അബൂ ഹുറൈറയുടെ ഖിബ്ല. അപ്പൊ അവിടുന്ന് മദീനത്തുനിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ നേരെ ബൈത്തുൽ മഖ്ദിസിന്റെ നേർക്കല്ല. അപ്പൊ അത് പറഞ്ഞു, നബി പറഞ്ഞില്ല, മലവിസർജ്ജനം നടത്തുമ്പോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനും പാടില്ല, അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് നേരിക്കാനും പാടില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനും പാടില്ല. ബുഹാരിയിലെ മുസ്ലിമിലെ ധൈര്യം വെച്ചിരിക്കുന്ന ഈ ജാതി അസംബന്ധം എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണ്ടേ? ചിന്തിക്കുമ്പോ ചിന്തിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നിഷ്കാരാക്കും, നിഷ്കാരാക്കി വെക്കാം, തീരുമാനിക്കില്ല. ഇയാള് പറയുന്നത് നുണയാണ്, ഇയാൾക്ക് ഇത് താല്പര്യമുണ്ട്, ഇയാളെ കമ്പനി സൂക്ഷിക്കണം, മറ്റൊരു കമ്പനി സൂക്ഷിക്കാണ്ട് ഇയാളുടെ സ്വന്തം കവിതാണെന്ന് സമ്മതിക്കുന്നു. പറഞ്ഞെന്തിനാ ഇബ്രാന്റെ നേർക്ക് കൈബത്തിന്റെ നേർക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ജി എ കമ്പനി ശരിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കൈബത്തിനോട് കൂറുണ്ടായിട്ടല്ല ഹജ്ജ് കേട്ട ആളാ, ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഹജ്ജ് കേട്ട ആളാ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടാ. അപ്പൊ ഇബ്രാം മസ്ലഹാം നമ്മളുടെ കിബില പറഞ്ഞെങ്കിലല്ലേ മറ്റേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയാം. എന്നാ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ, അവൻ പറ്റൂല. ബൈത്തൽ മസ്ലിനെ കൊണ്ട് ജീവിക്കാൻ പാടില്ലാന്ന് പറഞ്ഞു, അപ്പൊ സംശയിക്കും ഇയാള് ജൂതനാണ്, ഇയാള് ബൈത്തൽ മസ്ലിന്റെ കാര്യം കുട്ടി നമുക്ക് അത്ര ഇഷ്ടമല്ല, വിശ്വാസമല്ല എന്ന് പറയും. അപ്പൊ അതിനകത്ത് പറഞ്ഞു കിബിലാന്റെ നേർക്കിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞിരുന്നു, തിരിഞ്ഞിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ തന്നെ എഴുതി വെച്ചു. എന്താ അതിന്റെ അർത്ഥം? അതേ അവസരത്തിൽ നബി ഇങ്ങനെ ഒരു സംശയം നബി ഇവിടെ ജൂതന്മാരെ പ്രചരിപ്പിക്കണമെന്ന് കേട്ട് നബി എന്ത് ചെയ്തു? നബിയോട് ചെന്ന് പറഞ്ഞു ചില ആൾക്കാർക്കൊക്കെ കിബിലാന്റെ നേർക്ക് ഇരിക്കുമ്പോ അങ്ങോട്ട് ആയി പോകുന്ന പേടിയെ കൊണ്ടെന്ന് പറഞ്ഞപ്പോ നബി എന്ത് ചെയ്തു? ശരി, ഓ എത്ര വലിയ വിശ്വാസമാണ്, എന്നൊരു കാര്യം ചെയ്യാം, എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് തന്നെ തിരിച്ചിട, എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് നായച്ച് പറയണം മുസ്ലിം ദേഹത്തിൽ. എന്റെ കക്കൂസിന്റെ കല്ല് അങ്ങോട്ട് നീക്കണം, ഇങ്ങനത്തെ കിബിലാന്റെ നേർക്ക്, കിബിലാന്റെ നേർക്ക് കല്ല് തിരിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കരുത്, ഞാൻ സാധാരണ കണ്ടാളാന്ന് ഇബ്നുമറു പറഞ്ഞു. ഇയാള് കൃഷികാരിച്ചാണ് അസാരിക്കാരൊക്കെ പോയിരുന്നത്, മോഹജനങ്ങളൊക്കെ കച്ചവടത്തിന് പോയിരുന്നത്, ഞാൻ നബിന്റെ പിന്നാലെ നടന്നിട്ട് പഠിക്കലാന്ന് ഇയാളത്തെ കാണാതിരിക്കാൻ കാരണം, ഇയാളെ മരണം വരെ കാണാതിരിക്കാൻ കാരണം പറഞ്ഞില്ലേ? അത് നബിന്റെ കക്കൂസ് കിബിലാന്റെ നേർക്കാണെന്ന് ഈ അബൂഹുറ പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നോക്കപ്പെടുത്തില്ലേ? പറഞ്ഞു നോക്കപ്പെടുത്തില്ലേ? ഇബ്നുമർ പറഞ്ഞു, കാരണം മുഖം വെച്ചാൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഇബ്നുമർ പറഞ്ഞു നബിന്റെ നിങ്ങളുടെ വിശ്വാസം അന്ധവിശ്വാസം തകർക്കാൻ വേണ്ടി നബി എന്ത് ചെയ്തു? നബിന്റെ കക്കൂസിന്റെ തണ്ടാസൻ കല്ല് തന്നെ കിബിലാന്റെ നേർക്ക് തിരിച്ചിട്ടുണ്ട്, പിന്നെ എവിടെയാണ് വീട്ടിലത്തെ കക്കൂസ്? അങ്ങനെയാണ് ഇരിക്കലും പഠിക്കുന്നവരെ നോക്കണം, നബി എത്രത്തോളം വരെ മേടിക്കണം നോക്കണം. ഇവരുടെ കിബിലാ പൂജ ഉണ്ടല്ലോ, അത് തകർക്കാൻ വേണ്ടി ചെയ്ത, അങ്ങനെ ഒരു വിശ്വാസം കഴിഞ്ഞാൽ തകർത്തുക എന്ന് പറഞ്ഞിട്ട് ആ ഭാവത്തിലാണ് ചെയ്തത്. മരിക്കുന്നവരെ മരണം വരെ കുറെ കാലം അതിലുണ്ടായിരുന്നു, അവരുടെ അരിച്ചുകൊണ്ടിരിക്കും. ആയത്ത് പറഞ്ഞു, ഇയാൾ പറഞ്ഞു പിന്നാലെ നടക്കണ നബിന്റെ അലീത് പഠിക്കാനാണെന്ന് പറയുന്നത് ഇയാള് പറഞ്ഞു. അപ്പൊ ഇയാള് പറയാത്ത ഹരീസ് ഏതാണെന്ന് പഠിക്കണം, ഈ അബൂ ഹുറൈറ പറയാത്ത ഹരീസ് കൂടി നമ്മൾ പഠിക്കണം. പറഞ്ഞു മാത്രം പഠിച്ച പറയാം, പറയാത്ത പഠിക്കണം. നബി നിസ്കാരത്തിന് നടക്കുക ഇയാൾ പറയില്ല, വീട്ടിൽ നിൽക്കുന്ന ഇയാൾ പറയില്ല, തജ്വീദ് ക്ഷേത്രം ഇയാൾ പറയില്ല, നബിന്റെ കക്കൂസ് എങ്ങനെയാണ് ഇയാള് നിസാ നോക്കാനാണ് പോണത്, പക്ഷെ അബ്ര പറയില്ല. നബി വീട്ടിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലും, പള്ളിയിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്, അങ്ങനെ നിന്റെ അത്ര ഹരീസ് പഠിച്ചവർ ആരുമില്ല എന്നൊക്കെ ബടായി പറയുന്ന ആള് നബിന്റെ നിസ്കാരം വീട്ടിൽ നിന്ന് കിരിക്കുന്ന കാണില്ല, മത്സരത്തിന് പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് അത് പഠിച്ചിട്ടില്ല, എന്താ ഇതിനെ പഠിച്ചത്? പിന്നെ പഠിച്ചതൊക്കെ തന്നെ രാത്രി ഫാദറെ കള്ള ഇറങ്ങി വരും, എന്നിട്ട് നേരം മുടക്കുന്ന കുറിച്ചോണം, അതൊക്കെ ചോദിക്കാൻ നിശ്ചയിക്കാൻ വേണ്ടി അല്ല കാത്തിരിക്കും, ഇതൊക്കെ ഒന്നും വേണമെങ്കിൽ എന്നാ അങ്ങനെയൊക്കെ പാദനസ്കാരം ഉണ്ടാക്കിയിട്ട് ഇയാൾ വേണ്ടില്ല, ഇയാളെ കാണുന്നതിന് മുനാഫത്ത് ലോകത്തുണ്ടോ? ഇല്ല, ഇതൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല. വേണ്ടത്ര തെളിഞ്ഞു കഴിഞ്ഞ് ഇനി എത്രയോ തെളിയാൻ പോകും. അത് ചോദിച്ചു നിസ്കാരത്തിന്റെ കാര്യത്തിൽ എത്രത്തോളൊക്കെ കാട്ടി കുട്ടിയോ ചെയ്ത് കുട്ടിയോ നമുക്ക് ചോദിച്ചപ്പോൾ ആ ഹരിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു അത് സനാത്തമ്മ അനുസൃതമായിരിക്കും, എനിക്ക് അത് തൊള്ളേതാണ്ട് സുഖാനൊക്കെ പറഞ്ഞാലായിരിക്കാം. ഇപ്പൊ അയാളെടുത്ത് വേറെ ചില ഹരീസുകളൊക്കെ കാണുന്നുണ്ട്, അയാൾ പറഞ്ഞാണെന്നുള്ള ഉറപ്പില്ല, പറഞ്ഞാണെങ്കിൽ ഈ സത്യം ഏതാനും അവിടെ തുറന്നു പറഞ്ഞു. ബിസ്മിന്റെ കാര്യം ചോദിച്ചപ്പോ ആകെ അട്ടി പറഞ്ഞു, അത് റാശി എഴുതിച്ചിരിക്കണം. ബിസ്മി ഓതണ ഓതന്റെ എന്ന കാര്യം നടക്കുമ്പോൾ അലിബിൻ അബ്ദി താലിബ് നന്നായിട്ട് അയാൾ ബിസ്മിയൊക്കെ ഒതുക്കാൻ സ്കേറ്റെടുക്കും. മുഹാബിയാക്ക് ദേശം ദേശം ആർക്ക് ദേശം ഉണ്ടാക്കിയതാ? ജൂതന്മാര് പറഞ്ഞെങ്കിൽ ബിസ്മി എല്ലാം പാടില്ല എന്ന് പറഞ്ഞു, അപ്പൊ പള്ളിയിൽ വന്ന് ബിസ്മി എല്ലാം പാടില്ല. അപ്പൊ അനുസരമായിരിക്കുന്നോട് ചോദിക്കാം, അല്ല ഈ ബിസ്മി എന്തപ്പോ നെബിന്റെ കാലത്ത് നിങ്ങളെ ഇങ്ങനെ ഒതുങ്ങുന്നു? അപ്പൊ എനിക്ക് പറഞ്ഞു നെബി അങ്ങനെ ഓതരണ്ട്, നെബിന്റെ ബിസ്മി ഓതിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞു ഹദീസിലുണ്ട്, മുസ്ലിഫ് പിന്നെ ബുഖാരി ഇതൊക്കെ ഒരിക്കൽ ഓതിയിരിക്കണെന്ന് പറഞ്ഞു. പിന്നെ ആരോ ചോദിച്ചപ്പോ പറഞ്ഞു ഇവർക്ക് ഇഷ്ടമില്ല, അത് അമവിയാക്കൾക്ക് മഹാരിയാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല, ഇവിടെ ഓതാൻ പാടില്ലാന്ന് പാസ്സാക്കിയിട്ടുണ്ട്, അതിന്റെ ഇടയിൽ അനുസരമായിരിക്കും ഓതിരിക്കണം എന്ന് പറഞ്ഞ എല്ലാത്തല്ല. അപ്പൊ പറഞ്ഞു ബുദ്ധിയാണ് ഞാനാ അബൂബക്കർ നബിന്റെ കൂടെ, ഉമറിന്റെ കൂടെ, അബൂബക്കറിന്റെ കൂടെ, ഉമറിന്റെ കൂടെ, അലിജിന്റെ കൂടെ, ഉസ്മാന്റെ കൂടെ ഒക്കെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അലിജിന്റെ ചിലപ്പോ പറയില്ല, ചിലപ്പോ പറഞ്ഞു ചിലപ്പോ പറയില്ല, പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. അപ്പൊ ഈ മൂന്ന് ഹരിഹന്മാരെ കൂടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഒരൊറ്റ ആളും ഉറക്കം ഒന്നുകൂടി ചിലപ്പോ എനിക്കറിയാമെന്നുണ്ട്. വേറെ അജീത് ഇയാളെ പേരിൽ തന്നെ അയച്ചു, ചിലപ്പോൾ ആളെ പറഞ്ഞാൽ ആയിരിക്കാം, പിന്നെ വേറെ ബുഹാരി തന്നെ വേറെ വേറെ ഞാൻ പറഞ്ഞാൽ തോന്നി. അപ്പൊ ഇത് രണ്ടും കൂടി ചെയ്തു, ആദ്യം ബിസ്മി ഓതി എന്നുള്ളത് കുടിച്ചു, രണ്ടാമത് ഓതിട്ടില്ലെന്ന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ കൂടിയാണ്ട് ഫിത്തനായപ്പോ പിന്നെ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു എങ്ങനെ ഒരു നിനക്ക് ഓർമ്മയ്ക്കാണ് സംഗതി ശരി, അതും ബുഹാരി. അപ്പൊ എന്താ ഇത് ഖുറാനിനെ സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയും, പേടിച്ചിട്ട് പറയാണ് ഈ അമവീയ ആക്കളിൽ നിന്ന് മർദ്ദനം അവരുടെ ഭീഷണി പേടിച്ചിട്ടായിരിക്കും മോഹൻ ഇങ്ങനെ തിരിച്ചു മറിച്ചും പറയാൻ കാരണം തിരിച്ചു നോക്കണം. ഇവരൊക്കെ ഓരോരുത്തരെ പറ്റി നമുക്ക് ചരിത്രം കുറിച്ച് പഠിക്കേണ്ടത് ഏതായാലും ശുദ്ധമായ സത്യം ഖുറാൻ യോജിച്ചത് കിട്ടിയാൽ അത് ഇവരാർ ഈ അബൂഹുറിനെ പോലുള്ളവർ പറയില്ല എന്ന് പറഞ്ഞാൽ അത് നിഫാഖാണ്, കുഫ്റാണ്, കപടത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കാൻ അപ്പൊ സനാത്തും മാസനാത്തും ചെയ്യാ, നിങ്ങൾ വേണ്ടാത്തതൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ നിസ്കാരത്തിൽ കുറെ കുട്ടി ചേർത്തില്ലേ, നിസ്കാരം കൂടി നിങ്ങളുടെ ഫലത്താക്കിയില്ലേന്നാ അനുസൂരന്മാരിക്ക് ചോദിച്ചത്. അവിടെ എഴുതി വെച്ച് പുള്ളിയൊക്കെ മാറ്റിട്ട് സനാത്തിന് നടത്തു വയ്യാത്തും മാറ്റി. വയ്യാത്തും പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ, സമയം മാറ്റിയില്ലേന്നാ. വയ്യാത്തും പറഞ്ഞാൽ സമയം മാറ്റിയില്ലെന്നും കുറെ ഇല്ലാതെന്നൊക്കെ വിട്ടുകളഞ്ഞിരുന്നോ. സനാത്തും പറഞ്ഞാൽ ഇല്ലാത്ത പലതും നിങ്ങൾ കൂട്ടിച്ചേർത്തില്ലേന്നാ. അപ്പൊ സനാത്തും നമ്മൾ മാറ്റിയിട്ട് വയ്യാത്തും ആക്കി പുള്ളി മാറ്റിട്ട് തിരിച്ചാക്കി. ആരാ ഇത് ബുഹാരി മനസ്സിലാക്കിയത്, അത് ബുഹാരി ചെയ്തു. ഇതിപ്പോ ചോദിച്ചു നോക്കുമ്പോ ബുഹാരി ഓതി ആൾക്കാരോട് ബുഹാരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കുമ്പോ അവർ ഈ സനാത്തും കണ്ടിട്ടില്ല. അത്ഭുതപ്പാണ്, അങ്ങനെ ശേഷം പല പണ്ഡിതന്മാരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ഇങ്ങനെ സനാത്തും നമ്മുടെ ബുഹാരി വയ്യാത്തും ആക്കി മാറ്റിയിട്ടുണ്ട് വന്നപ്പോ അത് വയ്യാത്ത സനാത്തും ബുഹാരിയിലുണ്ടോ, സനാത്തും ബുഹാരിയിലുണ്ടോ, 15-25 കൊല്ലം ബുഹാരി എഴുതി കൊടുത്ത ആൾക്കാർ ചോദിക്കാം ഈ സനാത്തും നമ്മൾ ബുഹാരിയിലുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഭൂരിഭാഗം ആളുകളും സനാത്തും എന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ബുഹാരിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥമായ ഗ്രന്ഥത്തിലായിരിക്കും. അതുപോലെ മുസ്ലിം ഭാര്യ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷം മാത്രമേ വയ്യാത്തും പറഞ്ഞ ഈ കൃത്രിമ പദം എഴുതിയിട്ടുള്ളൂ. പക്ഷെ ബുഹാരിന്റെ റിപ്പോർട്ടിൽ രണ്ടുണ്ടെന്ന് ഇവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് സാധാരണ കിട്ടുന്ന ബുഹാരിൽ എന്ത് ചെയ്തുള്ളൂ, വയ്യാത്തും നമ്മുടെ കൃത്രിമ പദം മാത്രമേ എഴുതുള്ളൂ, മറ്റത് എവിടെയെങ്കിലും ഒക്കിലും ഉണ്ടെയോ. ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രണ്ടും വളരെ വ്യക്തമായിട്ട് എഴുതിയതെന്ന് മാത്രമല്ല, ഈ സനാത്തും എന്നതാണ് ഭൂരിഭാഗം റിപ്പോർട്ടർമാരും നബിയിൽ ബുഹാരിയിൽ നിന്ന് എഴുതി വെച്ചത് എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഈ കള്ളത്തും കപടത്തും ഉടനീളം നടക്കാം. ഡൽഹിയിൽ നിന്ന് അച്ചടിയിൽ അഭ്യസിക്കുന്നത്, ഡൽഹിയിൽ നിന്ന് ബുഹാരി അച്ചടിക്കുമ്പോൾ അപ്പൊ ഈ പണിയുന്നത്, മറ്റത് മിണ്ടന്നില്ല അഥവാ എഴുതാണ് എന്റെ പക്കത്ത് എഴുതുന്നത്. ഭൂരിഭാഗം എഴുതിയ ആൾക്കാർ നടക്കില്ല എഴുതുന്നത്, ഭൂരിഭാഗം റിപ്പോർട്ടർമാർ പറഞ്ഞ് നടക്കുക ചെയ്തിട്ട് മറ്റതിന്റെ വക്കത്ത് മാർജിൻ ചെയ്തിട്ടുണ്ട്. ഇത് നേരം പറിച്ചായിരിക്കും ഡൽഹിയിൽ നിന്ന് അച്ചടിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പണി. ഇങ്ങനെ ലോകം മുഴുവൻ ഈ വിക്രമം നടത്തിയിട്ട് സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി, വഴി തെറ്റിക്കാൻ വേണ്ടി, അബൂഹുറയുടെ സുന്നത്തിൽ നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കൃത്രിമങ്ങളാണ് ഇന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇതൊക്കെ വഴിക്കുവഴിയായിട്ട് ഈ സമുദായത്തെ നമ്മൾ തരീകരിക്കാൻ പാടില്ല. എനിക്ക് വീട്ടിൽ നിന്ന് സാധാരണ സംസ്കരിക്കുക, എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചിന്ന് വരാം പുറത്ത്, അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സ്ഥിരം ഇരണ്ട് 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 എന്ന് നബിന്റെ സ്വന്തം ഭാര്യമാരെ പറഞ്ഞുകൊണ്ടെങ്കിൽ അബൂഹുറയെ പറയണ്ട, അബൂഹുറയെ പറയേണ്ട ആവശ്യമില്ല, അബൂഹുറയെ പറഞ്ഞ അതിന് എതിരെ പറഞ്ഞോക്കുന്നു നമുക്ക് വിശ്വസിക്കുന്നില്ല. അപ്പൊ നമസ്കാരം ഈ മൂന്ന് നേരത്തെ ഈരണ്ട് റക്കാത്ത് എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. മൂന്ന് സമയത്ത് ഈരണ്ട് റക്കാത്ത് മാത്രമാണ് നബി നിസ്കരിച്ചിരുന്നത്, ആ വിഷയത്തിൽ ഒരു സംശയമാണ്. ഇനി എനിക്ക് പരമ്പരയായിട്ട് മൂന്ന് ചെയ്യുന്നുണ്ട്, പരമ്പരയ്ക്ക് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലെന്ന് മുഅവിയാന്റെ ശൃംഖലികൾക്കിടയിൽപ്പെട്ട ഒരു സാഹബിയ പറഞ്ഞത് നിങ്ങൾ നിസ്കാരത്തിൽ കൂട്ടേണ്ടതൊക്കെ കൂട്ടിയില്ലേ, അത് പോലെ നമുക്ക് പ്രമാണോ ധാരാളം കൂട്ടിയതാണ്. ഇവിടെ കാണാനുണ്ട് 6 റക്കാത്തുണ്ടടുത്ത് 60 റക്കാത്ത പെണ്ണി 60 റക്കാത്തിന്റെ സുന്നത്ത് കൂടി നോക്കുമ്പോ 60 റക്കാത്ത. അപ്പൊ ആദ്യമായിട്ട് സുന്നത്ത് നിസ്കാരം എന്ന സാധനം ഇസ്ലാമിനുണ്ടോ ഇല്ലേ, പഠിപ്പും അന്വേഷണം സത്യാന്വേഷണമൊക്കെ ആരംഭിക്കേണ്ടതാണ്. സുന്നത്ത് നിസ്കാരം എന്ന നിസ്കാരം ഇസ്ലാമിനുണ്ടോ ഇല്ലേ, അവിടെ മുതൽ അവിടെ നമ്മൾ അന്വേഷണം. സുന്നത്താണ്ട് പൊളിഞ്ഞിട്ട് എന്ന പിന്നെ റക്കാത്ത മറ്റേ റക്കാത്ത അത് നേരിട്ട് ചുറ്റി സുന്നത്ത് നിസ്കാരം ശ്രദ്ധിക്കില്ല എന്ന് ബുഹാരി ഉണ്ടെന്നാണ്. എന്നാൽ പിന്നെ നബി വീട്ടിൽ നിന്നാണ് റക്കാത്ത് നിസ്കരിക്കരുത്, അത് ഫജ്റായാൽ റമാദായാൽ ആകെ റക്കാത്ത് നിസ്കരിക്കലുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ റക്കാത്ത് പിന്നെന്താ സുബിയ അല്ലാതാക്കാൻ നോക്കില്ല. അപ്പൊ വീട്ടിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, അതാണ് നമുക്ക് തെളിഞ്ഞിട്ടുള്ളത്. വീട്ടിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്, പള്ളിയിൽ നിന്നല്ല, പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ടത് ജുമാ സുബ്രഹ്മണ്യം വിഷയമൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടത്, അത് സ്വകാര്യമായിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഉറപ്പൊക്കെ തുടർന്നാൽ നോക്കിയാ രഹസ്യമായിട്ട് ചെയ്തോളൂ, അത്ര നല്ല പ്രാർത്ഥന നമസ്കാരം ആരാധന വേറെ ഇല്ല എന്നൊക്കെ ഖുർആൻ പറഞ്ഞ് പഠിപ്പിച്ചത് നബി പരസ്യമായിട്ടാണ്. 3 നേരമല്ല 5 നേരം പരസ്യമായിട്ടാണ് പള്ളിയിൽ നിസ്കരിച്ചിരുന്നിട്ട് മരിക്കാൻ പത്താം കാലത്ത് നബി വന്നിട്ട് താങ്ങി പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കാൻ വയ്യ, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അവിടെ ഇമാമാക്കി നിർത്തി കണ്ട് അതിന്റെ പിന്നിൽ പോയിരുന്നു. ജമാഅത്തിന്റെ കടുകട്ടിയൊക്കെ തെളിയിക്കുന്നതൊക്കെ എന്നിട്ട് അതിന്റെ പിന്നിൽ പോയിരുന്നു. എന്നിട്ട് അബൂബക്കർ നിന്ന് നിസ്കരിച്ചു, നബി ഇരുന്ന് നിസ്കരിച്ചു, വേറുള്ളവർക്ക് അതിന്റെ പിന്നിൽ മോഹമ്യങ്ങളായിട്ട് നിസ്കരിച്ചു. എന്തെല്ലാനാ കേട്ടോ നിസ്കാരത്തിന്റെ പേര് വെച്ചിട്ടപ്പോ ഒരു കൂട്ടർ പറഞ്ഞ് അത് ദുഹറാണ്, കാരണം ദുഹറിനെ അവിടെ തെളിയിച്ചാൽ ദുഹറാണ് അവസാനത്തെ നിസ്കാരം ദുഹറായിരുന്നു എന്ന് ഒരു കൂട്ടർ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു നോക്കുമ്പോൾ വേറൊരു കൂട്ടർക്ക് പോയാൽ അല്ല മകരിപ്പിനും പറയില്ലല്ലോ, അപ്പൊ മകരിപ്പിന്റെ കാര്യം എന്താകും. അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞ മകരിപ്പായിരുന്നു. ഇപ്പൊ നബിന്റെ അവസാനത്തെ നിസ്കാരം ദുഹറാണെന്നും മകരിപ്പാണെന്നും തർക്കം, ഈ രണ്ട് നിസ്കാരം ഇസ്ലാമിലേക്കാണ്. ഇതപ്പോ സത്യം, ഈ രണ്ട് നിസ്കാരം ഇസ്ലാമിലേക്കാണ്. നബി അവസാനം ഇങ്ങനെ ജമാഅത്താട്ട് ജമാഅത്തിനെ ജമാഅത്താട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് അവസാനം വന്ന് നോക്കുമ്പോൾ ദുഹറാണെന്നും മകരിപ്പാണെന്നും തർക്കം വന്നപ്പോ തന്നെ മനസ്സിലായില്ലേ ഈ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ മുഴുവൻ നുണയെന്ന്. ഉറപ്പാണ് മുഴുവൻ നുണ പറഞ്ഞിട്ടുണ്ടാക്കിയത്, ഇങ്ങനൊക്കെ നുണ കൂട്ടായിട്ട് പറയും. കൂട്ടാ കബറ് ശിക്ഷ സാധനം തന്നെ ലോകത്തില്ല, അത് വിശദീകരിക്കാൻ പോകല്ലേ. അതിനെപ്പറ്റിയാണ് ഗ്രന്ഥം കഴിഞ്ഞിട്ടുണ്ട്, പുറത്തൊക്കെ ചെയ്യും ഏതായാലും അങ്ങനത്തെ സാധനം ലോകത്തില്ല. പക്ഷെ എത്ര ആളുടെ പേരിലെ ഹദീസ് എന്ന് പറയും, 79 ആളുടെ പേരിലെ ഹദീസ് കബറ് ശിക്ഷന്റെ ഹദീസ്, 79 സഹാബികളുടെ ഹദീസ്, അവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പേരിലെ ഏരിയയുടെ കുട്ടിനെ കൊല്ല ശിക്ഷണം എന്ന് പറയട്ടെ. എന്താ പിന്നെ നിർത്തി മൻ ഗതപാലയ്യ മൃതാമിതൻ മനഃപൂർവ്വം എന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നരകരക്ഷം എനിക്ക് പറഞ്ഞു. ഒരൊറ്റ അവസരത്തിൽ നിധിയോ പറഞ്ഞിട്ടില്ല. മൻ ഗതപാലയ്യ മൃതാമിതൻ മനഃപൂർവ്വം എന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടുള്ളൂ നിധി പറഞ്ഞു. നിധി പറഞ്ഞില്ല, ഗുരുവൻ പറഞ്ഞു. നിനക്ക് ഉറപ്പില്ലാത്ത ഒരു കഥാന്തപ്പൂരു അലവാഹി മാലാതാരമാണ്. നിനക്ക് ഉറപ്പില്ലാത്ത ഒരൊറ്റ വിഷയം അള്ളാഹുവിന്റെ നിയമത്തിൽ പറയാൻ പാടില്ല. പറയുന്നത് ഹറാമാണ്, അവിടെ ഹറാമു, അവിടെ ഹറാമു ആ അതൊക്കെ അള്ള ഹറാമാക്കിയിരിക്കുന്നു. വാന്തപ്പൂരു അലവാഹി മാലാതാരമാണ്. അള്ളാഹുവിന്റെ മതത്തിൽ ഇസ്ലാമി ഒരു നിയമം പറയുമ്പോൾ ഇത് അള്ളാഹു പറഞ്ഞത് തന്നെയാണെന്ന് ഉറപ്പില്ലാത്ത നിനക്ക് എന്തൊരു കാര്യം പറയാനും അത് ഹറാമാണ് എന്ന് അള്ളാഹ് പറയുമ്പോ നിധി എന്ത് പറയാ? അറിയാതെ പറഞ്ഞാൽ തർക്കമില്ല എന്ന് നിധി പറഞ്ഞു. മനഃപൂർവ്വം പറഞ്ഞതാണല്ലോ, അറിയാതെ പറഞ്ഞാൽ തിരക്കില്ല എന്ന് നിധി പറഞ്ഞു. എത്ര ആള്? 125 ആള് പറഞ്ഞതായിരിക്കും. 125 ആള് സഹാബികളെ എന്റെ മേൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞതിലെ വിരോധമുള്ളൂ എന്ന് നിധി പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസ് മുത്തവാത്തറാണ്. എത്ര സഹാബികൾ നിന്നും? 125 അല്ലെങ്കിൽ 127 സഹാബികളിൽ നിന്നും മുത്തവാത്തറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഇവര് കൂട്ടം കൂടിയിട്ട് സംഘടിതമായിട്ട് നുണ പറയാൻ ഇറങ്ങിയ ഒരു വർഗമാണ് അഹ്ലുൽ ഹദീസ് എന്നുള്ള സത്യം മറക്കണ്ട. അത് വേണ്ടത്ര ഇൻഷാല്ലാഹ് ചുമതലയിലേക്കും പോവാണ്. വേണ്ടത്ര ഗ്രന്ഥങ്ങൾ പോരാത്ത് വീണ്ടും എഴുതിയിട്ട് ഇവരെ ഖുർആൻ ഈ മേൽ പറഞ്ഞ പ്രസംഗം പോലെ ഖുർആൻ തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുക. ഖുർആൻ വേണ്ട, സുന്നത്ത് ജമാഅത്ത് ഖുർആൻ ഇല്ല, സുന്നത്ത് മുറുകെ പിടിക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക. ഇതല്ലാതെ ഖുർആൻ മുറുകെ പിടിക്കുക, ഖുർആൻ ശാസ്ത്ര സെമിനാർ എന്ന് പറയുന്ന വിധത്തില്ല. അത് പലരും പറഞ്ഞിട്ട് പഴയ ഇപ്പൊ എന്താ പറഞ്ഞത്? ഖുർആൻ ശാസ്ത്ര സമ്മേളനം ആക്കി. എന്നാലും വേണ്ട, ഖുർആൻ നിയമ സെമിനാർ ഉണ്ടോ? കേട്ടോ, അത് ഉറപ്പിച്ചിരുന്നു. ഈ സെലഫി അന്താരാഷ്ട്ര സെലഫികളൊക്കെ കൂടി കൂടിയിരുന്നാലും ഖുർആൻ നിയമ സെമിനാർ ഈ ഭൂലോകത്തെ നടത്തൂല, നടത്തൂല. ഖുർആൻ നിയമ സെമിനാർ നടത്തിയപ്പോ സകല കള്ള സ്വനത്തും കൂടിയും. അതുകൊണ്ടാണ് ഖുർആൻ നിയമ സെമിനാറാണ് വരാത്തത്. എപ്പോഴും ഖുർആൻ ശാസ്ത്ര സെമിനാർ, ഇപ്പൊ ശാസ്ത്ര സമ്മേളനം, ഖുർആൻ ചരിത്ര സമ്മേളനം, ഖുർആൻ ചരിത്ര സെമിനാർ, ഇതൊക്കെ അല്ലാതെ ഖുർആൻ നിയമ സെമിനാർ എന്നുള്ളൊരു യോഗം, ഒരു സമ്മേളനം ഈ ഭൂലോകത്തെ ഉണ്ടാക്കുക. ഉറപ്പാണ്, 1000 കൊല്ലമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉണ്ടാവും ചുരുക്കത്തിൽ ഇവർ കപടത്തിറങ്ങി. ഇവർ ഈ സമുദായത്തിൽ എന്താ കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അടുത്ത ആഴ്ച മുതൽക്ക് ചരിത്ര പശ്ചാത്തലം, ഇസ്ലാമിന്റെ ചരിത്രം, ഖുർആന്റെയും ഖുർആന്റെ അനുയായികൾ, നബിയുടെ സാക്ഷാൽ അനുയായികൾ, ചരിത്രം എങ്ങനെ പോകുന്നു, അവിടെ നിന്ന് പിളർപ്പ് എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് അടുത്ത ആഴ്ച മുതൽക്ക് പരമ്പരയായിട്ട് നമുക്ക് കുറച്ച് കാലം പറയേണ്ടി നില മനസ്സിലാക്കും. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, മനസ്സിലാക്കലല്ലോ. ഖുർആൻ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം. നിലയിലേക്ക് ഈ ഹിമാലയം കൂടിയുള്ളൂ. അതിനുവേണ്ടി ഒരു പരമ്പരാ വിഷയത്തിൽ പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. അത് അതേപോലെ തന്നെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമങ്ങളും പരിപാടികളും ആസൂത്രണം എന്ന് ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യത്തിൽ ചില ആൾക്കാർക്ക് വരാനുള്ള കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. അതിന് ഒരു പായ ഇരിക്കുന്ന സമ്പ്രദായം, ചിലർക്കൊക്കെ അങ്ങനെ വന്നിരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്, അന്വേഷിച്ച് നോക്കുമ്പോൾ അത് വേണ്ട. ഒരു പായ വിരിച്ചിട്ട് അതിന് ചില ആൾക്കാർ പിന്നെ സഹകരിക്കുന്ന ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ പറയുന്നതാണ്. ഏതായാലും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സഹകരിക്കേണ്ടവരൊക്കെ സഹകരിക്കണം. പായ വെച്ചിരുന്നാൽ അവിടെ പായ ഇല്ല, തിരുപ്പൂരി ഒന്നുമില്ലാണ്ട് പോകാൻ പോകായിരുന്നു, പക്ഷെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല എന്നുള്ള ദുഷ്പേര്, അത് ദുഷ്പേരല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് ദുഷ്പേരാണല്ലോ. അത് നമ്മൾക്ക് ഇല്ലാതാക്കിയിട്ട് വരേണ്ട ആൾക്കാരെ മുഴുവൻ ആകർഷിക്കാനല്ലേ സൗകര്യം.
ഇന്നക്കും ഫലങ്ങൾക്കുള്ളതിപതിയോ അനന്ത കോടി ആകാശങ്ങളിൽ അധിപതിയഹതവനല്ലാവു സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ ആരാധിക്കാൻ അർഹനൊരുത്തൻ അല്ലാഹുവല്ലാതില്ലെന്നേ അല്ലാഹുവല്ലാതില്ലെന്നേ ഇസ്ലാമിൻ തിരു സന്ദേശം ഇതാണ് കേൾക്കുക സോദരരെ